നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരൻ നെവിൽ, വളരെയധികം നന്ദിയുണ്ട്. സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രഭാത വന്ദനം. തിരുവചനം പ്രസംഗിക്കുന്നതിൽ കൂടിയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ കൂടിയും കർത്താവിനെ സേവിക്കുന്നതിനു വേണ്ടി വീണ്ടും ഈ കൂടാരത്തിൽ ഇന്ന് രാവിലെ സമയമായിരിക്കുന്നത് ഒരു സൌഭാഗ്യമാകുന്നു. ഞാൻ കടന്നു വന്നപ്പോൾ അതിശയപ്പെട്ടുപോയി. ഒരു സഹോദരൻ എന്റെ അടുക്കിലേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ അയോഗ്യനായ കുഷ്ഠരോഗി സൌഖ്യപ്പെട്ടതുപോലെയാകുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് സഹോദരൻ റൈറ്റ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് അദ്ദേഹത്തിന് പൂർണ്ണ സൌഖ്യം നൽകുകയും ചെയ്തു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് എന്റെ അടുക്കിലേക്ക് എന്റെ കൈപിടിച്ച് കുലിക്കുന്നതിനും രോഗശാന്തിക്ക് വേണ്ടി കർത്താവിന് നന്ദി പറയുന്നതിനും വേണ്ടി വന്നു. അദ്ദേഹം നന്ദി പറഞ്ഞിട്ട് തിരികെ പോകാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ അതെല്ലാം പോയി കഴിഞ്ഞിരിക്കുകയും അദ്ദേഹം പൂർണ്ണ സൌഖ്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാക്ഷ്യത്തിന് വേണ്ടി നാം വളരെ നന്ദിയുള്ളവരാകുന്നു. ചാർലി, നീയും സഹോദരൻ ജെഫ്രീസും നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഇവിടേക്ക് കടന്നുവന്ന് ഇവിടെയുള്ള ഈ ഇരിപ്പിടങ്ങൾ എടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ കൂടുതൽ സ്വാഗതം ചെയ്യപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരികയില്ല. അവിടെയുള്ള മറ്റേ സഹോദരനും സഹോദരൻ വുഡ്സും ഇവിടെ കടന്നു വരിക. ഇവിടെയുള്ള ബെഞ്ചിൽ രണ്ട് ഇരിപ്പിടങ്ങൾ ഉള്ളതിനാൽ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരികയില്ല. ഇവിടെ രണ്ടുപേർക്ക് ഇരിപ്പിടങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതെ, നിങ്ങൾ കടന്നുവന്ന് ഈ സ്ഥാനങ്ങളെ എടുക്കുമെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു വട്ടം ഇപ്രകാരം പറയപ്പെട്ടതായി ഞാൻ വിശ്വസിക്കുന്നു. സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദിയുണ്ട്. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ സൌഭാഗ്യവും ആനന്ദവുമാകുന്നു. ഇന്ന് രാവിലെ സമയം എന്റെ വളരെയധികം സ്നേഹിതരെ ചുറ്റുമായി കാണുന്നത് ഈ കാര്യത്തിൽ എന്നെ വളരെ ആഹ്ലാദഭരിതനാക്കിയിരിക്കുന്നു. ഒഹായോവിൽ നിന്നും സഹോദരനെയും സഹോദരി ഡോച്ചിനെയും കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒഹായോവിൽ നിന്ന് തന്നെ സഹോദരനെയും സഹോദരി ആംസ്ട്രോങ്ങിനെയും പിന്നിലായി ഞാൻ കാണുന്നു. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഓ, അങ്ങനെ ചുറ്റുമായി നോക്കുമ്പോൾ വളരെയധികം പേരെ കാണാൻ കഴിയുകയും അവരുടെ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് സ്വല്പം കഠിനവുമാകുന്നു. കെൻഡുക്കിയിൽ നിന്നും സഹോദരി ഹൂവറിനെ ഇന്ന് രാവിലെ സമയം ഇവിടെ കാണുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കൂടാതെ ചാർലിയും നെല്ലിയും സഹോദരൻ ജെഫ്രീസും കുടുംബവും അങ്ങനെ നഗരത്തിന് പുറത്തു നിന്നുമായി വളരെയധികം പേർ ഇവിടെയായിരിക്കുന്നു. അതുകൊണ്ട് നാം കർത്താവിൽ നിന്നും ഒരു മഹത്തായ സമയത്തെ പ്രതീക്ഷിക്കുകയും ഇന്ന് രാവിലെ സമയം നമ്മുടെ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിൽ കൂടെ നാം അവനെ കണ്ടുമുട്ടുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമുക്ക് ശുശ്രൂഷ ചെയ്യപ്പെടുന്നതിനായി നാം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞാനിപ്പോൾ ചുറ്റുമായി വീക്ഷിച്ചുകൊണ്ട് ഇവിടെ ചുറ്റുമായുള്ള എന്റെ സകല സ്നേഹിതരെയും വിളിക്കാൻ പോകുകയാണെങ്കിൽ മിക്കവാറും രാവിലത്തെ സമയം മുഴുവൻ അതിനുവേണ്ടി എടുക്കപ്പെടും. സഭയിലേക്ക് തിരികെ വന്ന് ഈ ജനങ്ങളെയെല്ലാം കാണുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത് എന്നെ നന്നായി അനുഭവപ്പെടുത്തുന്നു. എങ്കിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റുമായി നമ്മെ എല്ലാവരെയും പരിപോഷിപ്പിച്ചിരിക്കുന്ന അതേ അനുഗ്രഹങ്ങളുമായി നിത്യതയിൽ ഒരു നിത്യമായ കൂട്ടായ്മയ്ക്ക് വേണ്ടി നാം സ്വർഗത്തിലെത്തിയിട്ട് കണ്ടുമുട്ടുന്നതായ ആ മഹത്തായ സമയം എത്രമാത്രം വലിയതായിരിക്കും. അവിടെ നാം അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആക്കപ്പെടുകയും അവന്റെ ആത്മാവ് നമ്മുടെ മേലായിട്ട് നാം നിത്യത മുഴുവനും അവനെ ആരാധിക്കുകയും അവനെ സേവിക്കുകയും ഒരിക്കലും ക്ഷീണിതരാകുകയുമില്ല. നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതായി നിങ്ങൾ വിചാരിക്കുന്ന ഏതൊരു കാര്യമായാലും അത് ചെയ്തുകൊണ്ട് വല്ലപ്പോഴും ഒരിക്കൽ നിങ്ങൾ ക്ഷീണിച്ചു പോകും. ചാർലി, നാം രണ്ടുപേരും അണ്ണാനുകളെ വേട്ടയാടുന്നത് മറ്റേതൊരു കാര്യം ചെയ്യുന്നതിലും കൂടുതലായി ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, അത് ചെയ്തും നാം ക്ഷീണിച്ചു പോകാറുണ്ട്. ഞാൻ മലമുകളിലേക്ക് നടന്നു കയറുന്നത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ചിലപ്പോൾ ഞാൻ ക്ഷീണിച്ചു പോയിട്ട് മറ്റെന്തെങ്കിലും ചെയ്യുന്നതിനായി ആഗ്രഹിക്കുന്നു. ഞാൻ വാഹനം ഓടിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. ചിലപ്പോൾ ഞാൻ ഒരുവിധം ക്ഷീണിച്ച് തളർന്ന് വിവശ്യതയുടെ വക്കിലെത്തുന്നു. അപ്പോൾ ഞാൻ എന്റെ വണ്ടിയിലേക്ക് ചാടിക്കയറിയിട്ട് സ്റ്റിയറിംഗ് വീൽ പിടിച്ചുകൊണ്ട് വഴിയിൽ കൂടെ നേരെ താഴോട്ട് ഞാനും അവരിൽ ഒന്നാകുന്നുവെന്ന് പറയാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാട്ട് പാടിക്കൊണ്ട് വണ്ടി ഓടിക്കും. അങ്ങനെ വണ്ടിയുടെ നിയന്ത്രണ ചക്രത്തെ പിടിച്ചുകൊണ്ട് പാട്ട് പാടിയും കാല് നില താഞ്ഞടിച്ചും ഒച്ച വെച്ചും കൊണ്ട് വണ്ടി ഓടിച്ചു പോകും. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ചു പോകുകയും പിന്നെ വീട്ടിലേക്ക് തിരികെ പോയിട്ട് മറ്റെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും. എന്നാൽ നാം ആ പുതിയ രാജ്യത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ഒരിക്കലും ഒരു ക്ഷീണിച്ചു പോകുന്ന അവസരമുണ്ടാകയില്ല. അതെല്ലായ്പ്പോഴും തുടർച്ചയായുള്ള ഒരു അനുഗ്രഹം മാത്രമായിരിക്കും. കാരണം നാം തീർച്ചയായും അവിടെ മാറ്റപ്പെട്ടവരായിരിക്കും. നാം ഇപ്പോഴായിരിക്കുന്നത് പോലെ അവിടെ ആയിരിക്കില്ല. നാം വ്യത്യസ്തരും ഈ സമയത്തായിരിക്കുന്നതിലും വ്യത്യസ്തമായ സൃഷ്ടികളുമായിരിക്കും. അതുകൊണ്ട് നാം അതിനുവേണ്ടി വളരെ സന്തോഷിക്കുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാനിത് എപ്പോഴെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാൻ സഹോദരൻ ചാർലിയോടൊപ്പം കെൻഡുക്കിയിലായിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, സഹോദരൻ ബെണഹാം, ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് നാം രണ്ടുപേരും കൂടി അവിടെ അണ്ണാനികളെ വേട്ട ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ചാർലി, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എന്നാൽ നാം അത് വളരെ അധികമായി ഇഷ്ടപ്പെടുന്നുവല്ലോ, അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് നാം അത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, 1000 ആണ്ട് കാലത്ത് യാതൊന്നും കൊല്ലപ്പെടുകയില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നാം അത് ഇഷ്ടപ്പെടുന്നുവല്ലോ. ഞാൻ പറഞ്ഞു, ചാർലി, ഒരുവട്ടം നീ ഒരു പന്നിയായിരുന്നുവെന്നും എന്നാൽ നീ അതിൽ നിന്നും ഒരു ഉയർന്ന വർഗമായ ഒരു മനുഷ്യനായിട്ട് ഉയർത്തപ്പെട്ടവനാണെന്ന് എനിക്ക് നിന്നെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? എങ്കിൽ നീ എപ്പോഴെങ്കിലും ഒരു പന്നി ആസ്വദിക്കുന്ന സുഖവിലാസങ്ങളിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഞാൻ പറഞ്ഞു, നോക്കൂ, നീ ഒരു പന്നിയിൽ നിന്നും അത്രമാത്രം ഉയർന്ന ഒരു വർഗമായിട്ട് നീ ഒരു മനുഷ്യനാകുകയും നീ ഇനിയും ഒരു പന്നിയാകാൻ ആഗ്രഹിക്കാതെയും ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അതിനെ 10,000 കൊണ്ട് ഗുണിക്കുക. അത് തന്നെ നാം ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോഴായിരിക്കും. നിങ്ങൾ വീണ്ടും ഒരു മനുഷ്യനാകാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അത് ശരിയാണ്, അതെന്തോ വ്യത്യസ്തമായ കാര്യമായിരിക്കും. അതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾക്ക് വേണ്ടിയും ഏതെങ്കിലും ഒരു ദിവസം നാം അവിടേക്ക് കയറുമെന്നുള്ള ഈ വിചാരങ്ങൾക്ക് വേണ്ടിയും ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. ഇപ്പോൾ കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ചയ്ക്ക് ശേഷം ഞാൻ എന്റെ ഒരു നല്ല സുഹൃത്തുമായിട്ട് വയോമയിലേക്ക് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്റെ ഒരു നല്ല സുഹൃത്തും ക്രിസ്തീയ വാണിജ്യക്കാരനായ സഹോദരൻ മൈനർ ആർഗർബ്രൈറ്റും സഹോദരൻ ക്ലെയ്റ്റ് സോൺമോറുമിനോടുമൊപ്പം ഇഡാഹോയിലേക്ക് പോകുന്നതാണ്. അടുത്ത ആഴ്ച, അതായത് ഈ ആഴ്ചയ്ക്ക് ശേഷം 7-ാം തീയതി, ഞാൻ ടെക്സാസിലെ ഡെല്ലാസിൽ വോയിസ് ഓഫ് ഹീലിംഗിന്റെ കൺവെൻഷനിലായിരിക്കും. ഞാൻ അവിടെ 7-ാം തീയതി രാത്രിയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം ഞാനും സഹോദരൻ അരഗൻ ബ്രൈറ്റും ക്രിസ്തീയ വാണിജ്യക്കാരോടുമൊപ്പം ഇഡാഹോയിലേക്ക് പോകുന്നതാണ്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഒരു രാത്രിയിൽ മിനിയാപോലിസിലായിരിക്കാനിടയുണ്ട്. അതിനുശേഷം ഒരു ക്രിസ്തീയ വാണിജ്യക്കാരുടെ പ്രഭാത ഭക്ഷണത്തിലും സംബന്ധിക്കുന്നതായിരിക്കും. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച രാവിലെ ഇത് കർത്താവിന്റെ ഇഷ്ടമായിരിക്കുകയും ഇത് അനുവദിക്കുകയും ചെയ്യപ്പെടുമെങ്കിൽ ഞാൻ തിരികെ വീണ്ടും ഈ കൂടാരത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാറ്റിൽ ഒരു കൊടുങ്കാറ്റ് എന്ന വിഷയത്തെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആഴ്ചകളോളമായിട്ട് ഇതെന്റെ ഹൃദയത്തിലായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഏകദേശം അതിരാവിലെ സമയം 4 മണിയോടെ ഞാൻ എഴുന്നേൽക്കുകയും എനിക്ക് കാൽവരിയിലെ ആ ദിവസം എന്ന ഈ വിചാരത്തെ കിട്ടുകയും ചെയ്തു. അതിനെക്കുറിച്ച്, അതായത് കാൽവരിയിലെ ആ ദിവസം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തിരുവെഴുത്തിൽ നിന്നും വായിക്കുന്നതിനു വേണ്ടി നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ബൈബിളിൽ നിന്നും നമുക്ക് തിരിക്കാം. നമുക്ക് ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തെ കിട്ടുന്നതിനു വേണ്ടി 27-ാം അധ്യായത്തിൽ നിന്നും വായിക്കാൻ തുടങ്ങാം. പ്രസംഗ ശുശ്രൂഷയ്ക്ക് ശേഷം നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് എന്റെ പുതിയ പ്രകാരത്തിലുള്ള ശുശ്രൂഷയെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് തിരികെ കൊണ്ടുവരികയായിരുന്നു. വളരെ ദീർഘസമയങ്ങൾക്ക് ശേഷം ആ യോഗത്തിൽ നിന്നും മറ്റുള്ള യോഗങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സാക്ഷ്യങ്ങൾ എനിക്ക് തിരികെ കിട്ടാൻ തുടങ്ങിയിരുന്നു. അതിനെക്കുറിച്ച് എന്തോ പ്രത്യേകത ഉണ്ടായിട്ട് അത് എത്രമാത്രം അമാനുഷികമായതായി കാണിക്കപ്പെട്ടതായാലും അത് പരിഗണിക്കപ്പെടാതെ ഇരുന്നുവെന്ന് ആ വ്യക്തിയുമായി നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കി അറിഞ്ഞിരിക്കണം. എന്നാൽ നോക്കൂ, രോഗശാന്തിക്ക് ഒരു വ്യക്തിപരമായ വിശ്വാസത്തിന്മേൽ അത് അപേക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് കാണാം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടായിട്ട് അതിപ്രകാരം നമുക്ക് പറയാം, പരിശുദ്ധാത്മാവ് ശ്രോതാക്കളുടെ ഇടയിലേക്ക് നീങ്ങിക്കൊണ്ട് പറയും, ഇന്ന ഇന്ന കാര്യം സംഭവിച്ചിരിക്കുന്നു, കൂടാതെ നിങ്ങളുടെ പേര് ഇന്ന ഇന്നതാകുന്നു, നിങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്ത് നിന്നും എത്തിയിരിക്കുന്നു, നിങ്ങൾ ഇന്ന ഇന്ന കാര്യം ചെയ്തിരിക്കുന്നു, കൂടാതെ അത് ഇപ്രകാരമായിരിക്കും, അപ്രകാരം തന്നെ അത് സംഭവിച്ച് നിങ്ങൾ കാണും എന്നിരിക്കലും ആ വ്യക്തിക്ക് അവിടെ ഇരുന്നു കൊണ്ട് അത് ദൈവമാകുന്നുവെന്നും ഞാൻ എന്റെ രോഗശാന്തി സ്വീകരിക്കുന്നുവെന്നും പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനു പകരം ആ വ്യക്തി പറയുകയാണ്, എന്റെ മേൽ കൈവച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നാൽ ഞാൻ സുഖപ്പെടും. അപ്രകാരമാണ് ഇവിടെ അമേരിക്കയിൽ നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നതും, അതിനാൽ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് തീർച്ചയായും തിരുവെഴുത്ത് പ്രകാരമാണ്. എന്നാൽ ആഫ്രിക്കയിലോ മറ്റെവിടെയെങ്കിലോ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കാണട്ടെ, ശ്രോതാക്കൾ മുഴുവൻ ഒരു വട്ടം തന്നെ കടന്നുവന്ന് അവരുടെ രോഗശാന്തി സ്വീകരിക്കുന്നതായി നാം കാണുന്നു. കാരണം അവരെ യാതൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, രോഗശാന്തി പോലും അവരെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ അവരത് കാണുമ്പോൾ ജീവനോടിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ അറിയുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ പരമോന്നതനും അവൻ രോഗശാന്തിക്കാരനുമാകുന്നു. അതാകുന്ന കാര്യം, കാരണം അവൻ രോഗശാന്തിക്കാരനാണെന്നും അവൻ ജനങ്ങളെ സുഖപ്പെടുത്തുന്നു എന്നുമുള്ള അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവന്റെ സാന്നിധ്യം അവന്റെ സഭയിൽ കൂടി പ്രവർത്തിച്ചവർ കാണുമ്പോൾ അത് ഉറപ്പിച്ചിരിക്കുകയും അതാണ് ഞങ്ങൾക്ക് ആവശ്യമായതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. എന്നാൽ രോഗികളുടെ മേൽ കൈവയ്ക്കുന്നതിനെയും അതുപോലെയുള്ള കാര്യങ്ങളെയും കുറിച്ച് നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താൽ അത് അത്രമാത്രം നല്ലതായി അമേരിക്കയിൽ പ്രവർത്തിക്കുന്നില്ല. അടുത്ത ഞായറാഴ്ച കർത്താവ് അനുവദിക്കുന്ന പക്ഷം സഹോദരൻ നെവിൽ തീർച്ചയായും ഇത് പ്രഖ്യാപിക്കുന്നതാണെന്ന് ഓർത്തുകൊള്ളുക. അത് കൊടുങ്കാറ്റിൽ ഒരു കാറ്റാകുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിലേക്ക് മറിക്കുന്നതിന് സ്വല്പം സമയം നൽകിയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27 അധ്യായം തൊട്ട് നമുക്ക് വായിക്കാൻ തുടങ്ങാം. ഇത് വായിക്കപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെയെല്ലാം അവന്റെ നേരെ വരുത്തി. അവന്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി അവനെ ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെനഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തൊപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ശിമോൻ എന്ന പേരുള്ള കുറേനക്കാരനെ കണ്ട് അവന്റെ ക്രൂശി ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലക്കി വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകുത്തെടുത്തു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവൃത്തി വന്നു.
Sitting down, they watched him there.
അവിടെ ഇരുന്നുകൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശുവെന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു.
They that passed by reviled him, wagging their heads, and saying, Thou that destroyed the temple and buildest it.
കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്ക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങിവ എന്ന് പറഞ്ഞു.
Likewise also the chief priests mocking him.
അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. ആറാം മണിനേരം മുതൽ 9 മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണിനേരത്ത് യേശു ഏലി ഏലി ലാമാ ശബക്താനി എന്നുറക്കം നിലവിളിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം.
Some of them that stood there, when they heard that, said, This man called for Elijah.
അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വിഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ, നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു.
Jesus, when he had cried again with a loud voice, yielded up the ghost. And behold, the veil of the temple was rent in twain.
യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. കർത്താവെ, അവിടുന്ന് നീ ദൈവമാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ ദിവ്യവും വിശുദ്ധവുമായ ഈ വചനത്തെ വായിച്ചതിനു ശേഷം ഞങ്ങൾക്കിപ്പോഴും നിന്റെ സ്വഭാവം മാറിയിട്ടില്ല എന്ന് കാണാൻ കഴിയുന്നു. നീ എന്നേക്കും ദൈവമാകുന്നു. യേശുവിനെ അവരുടെ ദുഷ്ടകരങ്ങൾ എടുത്തുകൊണ്ടുപോയി വെട്ടിത്തുണ്ടമാക്കുകയും പൊളിക്കുകയും പരിഹസിക്കുകയും കുരിശിൽ തറക്കുകയും രക്തം ചൊരിഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവന് യാതൊരു സഹായവുമില്ലാതെ കാണപ്പെട്ടിരുന്നു. എങ്ങനെന്നും യാതൊരു സഹായവുമില്ലാതെയായിട്ട് അവസാനം അവൻ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് പോലെ കാണുന്നു. എന്നാൽ യാതൊന്നിനും പ്രവർത്തിക്കാൻ കഴിയാത്ത നിമിഷത്തിൽ നീ പ്രവർത്തിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് മറികടക്കാൻ കഴിയാത്ത ഏതെങ്കിലും നദികളോ ഞങ്ങൾക്ക് കടന്നുപോകാനായി ഏതെങ്കിലും മലകളോ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ദൈവം ഞങ്ങൾക്കായി വിശേഷിതയാക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അറിവ് നൽകപ്പെട്ടിരിക്കുന്നു. നീ ആ ജോലിയിൽ വിദഗ്ധനാകുന്നു. കാരണം കാൽവരിയിലെ ആ ദിവസത്തിന്റെ കാരണം നീ അറിഞ്ഞിരുന്നു. നീ ദൈവമായിരിക്കും, നീ അനാദിയായവനായിരിക്കും ആ നാഴിക വന്നിരിക്കണം എന്ന് നീ അറിഞ്ഞിരുന്നു. എന്നാൽ അത് നിവൃത്തിയായി കഴിഞ്ഞപ്പോൾ പിന്നെ നീ ദൈവമായിരുന്നുവെന്ന് തെളിയിച്ചു കാണിച്ചു. ആരാണ് മേലധികാരി എന്ന് നീ കാണിച്ചു. നീ ഭൂമിയെ കുലുക്കുകയും കല്ലറകളിൽ നിദ്രയിലായിരുന്ന വിശുദ്ധന്മാർ പ്രത്യക്ഷമാകുകയും ചെയ്തു. നീ സൂര്യനെ രാത്രിയിലെ അന്ധകാരം പോലെ ഇരുളിപ്പിക്കുകയും നീ ദൈവമാണെന്ന് കാണിക്കുകയും ചെയ്തു. എന്നാൽ ദീർഘസമയമായി നീ നിശബ്ദനായി കാണപ്പെട്ടിരുന്നു. അതിൽ നിന്നും ഞങ്ങൾ ഈ തീരുമാനത്തിലെത്തുന്നു. അതായത്, ഞങ്ങൾ ആത്മാവിൽ നടക്കുന്നിടത്തോളം, ദൈവത്തിന്റെ കരങ്ങളാൽ നയിക്കപ്പെടുന്നിടത്തോളം എന്തൊക്കെ തെറ്റായി കണ്ടിരുന്നാലും അതൊരു കാര്യമല്ല. എന്നിരിക്കലും ഞങ്ങൾ കാൽവരി അഭിമുഖീകരിക്കുകയും ദൈവം അതിന്റെ ശരിയായ നാഴികയിൽ ശരിയായ സമയത്ത് സംസാരിക്കുമെന്നും അറിയുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ഞങ്ങളുടെ അതിക്രമങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ നയിക്കുന്നതിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുറപ്രാവ് കുഞ്ഞാടിനെ നയിച്ചതുപോലെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ മേൽ വന്നു ഭവിക്കുന്നത് എന്ത് തന്നെയായാലും ദൈവം എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾക്കായി നല്ലതിന് കൂടി വ്യാപരിപ്പിക്കുമെന്നും അതെല്ലാം ശരിയായിക്കൊള്ളുമെന്നും അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കട്ടെ. ഈ യോഗത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. രക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലുള്ളവരെ നീ രക്ഷിക്കുകയും രക്ഷയെ തേടുന്നവരെ നീ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവരെ നിത്യജീവനാൽ നിറയ്ക്കണമേ. രോഗികളും പീഡിതരായും രോഗശാന്തിയെ തേടിയെത്തിയിരിക്കുന്നവരെ നീ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് രാവിലെ സംസാരിക്കുന്നതിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമായ കാൽവരിയിലെ ആ ദിവസം എന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിന് യോജിച്ച പോലെ ഇത് കാണപ്പെടുന്നില്ല. ഇത് ദുഃഖവെള്ളിയാഴ്ചയായിരിക്കണം. എന്നാൽ കാൽവരി എല്ലാ ദിവസവും ഓർക്കപ്പെട്ടിരിക്കണം.
And we've heard so much about it.
നാം അതിനെക്കുറിച്ച് വളരെയധികം കേട്ടിരിക്കുകയും അതിനെക്കുറിച്ച് വളരെയധികം വായിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ തുടക്കം മുതൽ പ്രാസംഗികർ അതിനെ പ്രസംഗിച്ചിരിക്കുന്നു. കാലഘട്ടങ്ങളിൽ കൂടി സംഗീതക്കാർ അത് പാടിയിരിക്കുകയും അത് സംഭവിക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ അത് മുൻകൂട്ടി പറയുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ അത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് ഈ കാലത്തെ പ്രവാചകന്മാർ പിന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഇതത്രമാത്രം വിശേഷതയേറിയ ഒരു ദിവസമാകുന്നു. ദൈവം ഈ ഭൂമിയിൽ ഉദിക്കുവാൻ ഇടയാക്കിയ ദിവസങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും വിശേഷതയേറിയ ഒരു ദിവസമാകുന്നു. കാൽവരി മനുഷ്യവർഗത്തിന് ഇത്രമാത്രം വിശേഷതയേറിയതാണെങ്കിൽ നാം അത് പരിശോധിക്കുകയും അത് നമുക്ക് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പോയി നോക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നാം ജീവിക്കുന്ന ഈ താമസമേറിയ നാഴികയിൽ ദൈവത്തിന്റെ പ്രാധാന്യമേറിയ എല്ലാ കാര്യങ്ങളെയും നമുക്കറിയാൻ കഴിയുന്നിടത്തോളം നാം തേടുകയാണെന്ന് എനിക്ക് തീർച്ചയാണ്. നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളെയെല്ലാം കുറിച്ച് പഠിക്കുന്നതിനായും നമുക്ക് വേണ്ടി എന്താണെന്ന് കാണുന്നതിനും ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നതെന്നും അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ള വാഗ്ദത്തങ്ങളെ കാണുന്നതിനുമായി നാം ഇവിടെ ആയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് നാം പള്ളിയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാസംഗികർ പ്രസംഗിക്കുന്നതും തിരുവെഴുത്തുകളെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ട് ഒരു പ്രേരണയെ നേടുകയും ചെയ്യുന്നത്. അവൻ ദൈവത്തിന്റെ ജനങ്ങൾക്ക് ഒരു പൊതുജന സേവകനാകുന്നതിനാലാണ്. ദൈവത്തിന് തന്റെ ജനങ്ങളോട് പറയുന്നതിനും അവരെ സഹായിക്കുന്നതിനുമായുള്ള എന്തെങ്കിലും കാര്യങ്ങളെ അവൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ അത് അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ കുറ്റം വിധിച്ചെന്നിരിക്കാം. എന്നാൽ അത് അവരെ ഉയർത്തുന്നതിന് സഹായിക്കുകയും അവരുടെ പാപങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞ് കർത്താവിനെ സേവിക്കുന്നതിനായി ഉയർന്നു വരുന്നതിനിടയാക്കും. ശുശ്രൂഷകൾ ഈ കാര്യങ്ങളെ തിരയേണ്ടിയിരിക്കുന്നു. ഈ ദിവസം അത്രമാത്രം പ്രാധാന്യമേറിയതും മഹത്തായ ദിവസങ്ങളിൽ ഒന്നുമായിരിക്കെ ഈ ദിവസം നമുക്കായി അർത്ഥം വയ്ക്കുന്ന 3 വ്യത്യസ്തമായ കാര്യങ്ങളെ നമുക്ക് നോക്കാം. നമുക്ക് 100 കാര്യങ്ങൾ ഇവിടെ എടുക്കാൻ കഴിയും. എന്നാൽ ഇന്ന് രാവിലെ സമയം കാൽവരി നമുക്ക് വേണ്ടി അർത്ഥം വയ്ക്കുന്ന 3 വ്യത്യസ്തമായതും മർമ്മപ്രധാനമായതുമായ കാര്യങ്ങളെ അടുത്ത കുറച്ച് നിമിഷത്തേക്ക് സംസാരിക്കുന്നതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പാപികളെയും കുറ്റം വിധിക്കുകയും എല്ലാ വിശുദ്ധന്മാരെയും അവരുടെ മുട്ടിന്മേലാക്കുകയും എല്ലാ രോഗികളായവരെയും അവരുടെ ദൈവത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ട് സൌഖ്യം പ്രാപിച്ച് നടന്നു പോകാൻ ഇടയാക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പാപികളും രക്ഷിക്കപ്പെടുകയും പിമ്പോക്കരായവർ തിരികെ വരികയും അവരെക്കുറിച്ച് സ്വയം ലജ്ജിക്കാൻ ഇടയാക്കണമേ. എല്ലാ വിശുദ്ധന്മാരും ആനന്ദിക്കുന്നതിനും പുതിയ പ്രാബല്യത്തെയും പുതിയ ആശയം എടുക്കാൻ ഇടയാക്കണമേ. കാൽവരി നമുക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും അർത്ഥമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമായതിൽ ഒന്ന് പാപത്തിന്റെ ചോദ്യത്തെ എന്നേക്കുമായി തീർത്തിരിക്കുന്നു എന്നതാണ്. മനുഷ്യൻ പാപത്തിന് കുറ്റവാളിയായി കണ്ടുപിടിക്കപ്പെട്ടു. പാപത്തിന്റെ പിഴ ഒരു മനുഷ്യനും അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പിഴ അത്രമാത്രം വലിയതായിട്ട് പിഴയടയ്ക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അതിന്റെ പിഴ അത്രമാത്രം വലുതായിട്ട് ഒരു മനുഷ്യനും പിഴയടയ്ക്കാൻ കഴിയാതെ വരികയും അതിനാൽ അവൻ സ്വയമായി അത് ചെയ്യാൻ കഴിയുന്നതിനുമായിട്ടുള്ള രീതിയിൽ ദൈവം ഇത് നിയോഗിച്ചിരുന്നതായി ഞാൻ സത്യമായും വിശ്വസിക്കുന്നു. പാപത്തിന്റെ പിഴ മരണമായിരുന്നു. നാം എല്ലാവരും പാപത്തിൽ ഉരുവാകുകയും അകൃത്യത്തിൽ രൂപപ്പെടുകയും ഈ ലോകത്തിലേക്ക് കള്ളം പറഞ്ഞുകൊണ്ട് വരികയും ചെയ്തു. ആ കാരണത്താൽ നമ്മൾ ആരും തന്നെ അതിന് യോഗ്യതയില്ലാത്തവരും അല്ലെങ്കിൽ യോഗ്യതയോടുകൂടി ആരെയും ഈ ഭൂമിയിൽ കണ്ടുപിടിക്കാനും കഴിഞ്ഞിരുന്നില്ല. പാപം ഭൂമിയിൽ നിന്ന് തുടങ്ങിയിരുന്നില്ല, പാപം സ്വർഗത്തിൽ നിന്നാണ് തുടങ്ങിയത്. പിശാചായ ലൂസിഫർ ഈ ഭൂമിയിലെത്തുന്നതിന് മുമ്പ് തന്നെ അവന്റെ അനുസരണക്കെടിനാൽ ഒരു കുറ്റം വിധിക്കപ്പെട്ട സൃഷ്ടിയായിരുന്നു. പാപം സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയും അവിടെ ദൈവം ജീവന്റെ വൃക്ഷത്തെയും അറിവിന്റെ വൃക്ഷത്തെയും മനുഷ്യനെ അവന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനു വേണ്ടി വെച്ചിരുന്ന അതേ അടിസ്ഥാനത്തിൽ ദൂതന്മാരെയും ഇട്ടിരുന്നു. അങ്ങനെ ലൂസിഫറിന് തന്റെ തീരുമാനമെടുക്കുന്നതിനായി പ്രമുഖത നൽകിയപ്പോൾ അവന് ദൈവത്തെക്കാളും ഒന്നുകൂടി നല്ലതായ എന്തോ ആവശ്യമായിരുന്നു. അത് കുഴപ്പങ്ങൾ തുടങ്ങുവാനിടയാക്കി. അവിടെ പാപത്തിന് വേണ്ടി ഒരു ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യമെന്നത് മരണമായിരുന്നു. മരണം അതിന്റെ പിഴയായിരുന്നു. നമുക്കതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാൻ കഴിയും. കാരണം അവിടെ ഒരു മരണം മാത്രമല്ല, എന്നാൽ അവിടെ ഒരു ജീവനും കൂടിയുണ്ട്. നിത്യജീവനോട് കൂടിയ മനുഷ്യൻ ഒരിക്കലും മരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ പാപം ചെയ്യുന്ന പ്രാണൻ സമ്പൂർണമായും ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് ബൈബിൾ പറയുന്നു. മനുഷ്യനല്ല, എന്നാൽ പാപം ചെയ്യുന്ന ദേഹിയാണ്. അതിനാൽ സാത്താൻ പരിപൂർണമായും നശിക്കപ്പെടുന്നതിന് അവൻ തീർച്ചയായും മരിച്ചിരിക്കണം. സാത്താൻ രക്ഷിക്കപ്പെടുമെന്നുള്ള സാർവജനികരുടെ വാദത്തോട് ഞാൻ വിയോജിക്കുന്നു. അവൻ പാപം ചെയ്യുകയും അവൻ പാപത്തിന്റെ കാരണഭൂതനുമാകുന്നു. അവന്റെ പ്രാണൻ പാപം ചെയ്തിരിക്കുകയും അവനൊരാത്മാവുമാകുന്നു. ആ ആത്മാവ് പരിപൂർണമായും ഉന്മൂലനം ചെയ്യപ്പെടുകയും അതിൽ നിന്നും യാതൊന്നും അവശേഷിക്കപ്പെടുകയുമില്ല. അങ്ങനെ ആദിയിൽ സ്വർഗത്തിൽ നിന്നും ഇരുട്ടിന്റെ ഒരു വിരിപ്പ് താഴേക്ക് വീഴുന്നത് പോലെ പാപം ഭൂമിയിൽ പ്രകരിച്ചപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഭൂമിയെ മരവിപ്പിച്ചു കളഞ്ഞു. അത് ദൈവത്തിന്റെ സകല സൃഷ്ടിയെയും സകല ജീവജന്തുക്കളെയും ബന്ധനത്തിലേക്ക് വലിച്ചെറിഞ്ഞു. മനുഷ്യൻ മരണത്തിന്റെയും രോഗത്തിന്റെയും കുഴപ്പങ്ങളുടെയും ദുഃഖങ്ങളുടെയും ബന്ധനത്തിനടിയിലായി. സകല സൃഷ്ടിയും അതോടൊപ്പം വീണുപോയി. പാപമൊരു മയക്കമായിട്ട് അത് ഭൂമിയെ യഥാർത്ഥത്തിൽ മരവിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം അത് നമ്മെ ആശയേറ്റവരാക്കി. കാരണം ഭൂമിയിലെ സകല സൃഷ്ടിയും അതിനധീനമായിരുന്നു. ഭൂമിയിൽ ജനിച്ച ഓരോ മനുഷ്യനും അതിനധീനമാകുന്നു. അതിനാൽ പാപമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇത് വരേണ്ടിയിരുന്നു. നമുക്ക് തമ്മിൽ മറ്റൊരാളെ വീണ്ടെടുക്കാൻ കഴിയില്ല. അത് വേറൊരാളിൽ നിന്നും വരേണ്ടിയിരുന്നു. ആ കാരണത്താൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവനൊരലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവനായി തീർന്നു. അവർ കരഞ്ഞു, അവർ നിലവിളിച്ചു, അവർ അധ്വാനിച്ചു. അവർ മലകളിലും മരുഭൂമിയിലും കൂടെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി അലഞ്ഞു നടന്നു. കാരണം തനിക്ക് എപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ തിരികെ എത്താൻ കഴിഞ്ഞാൽ ദൈവത്തോടത് സംസാരിച്ചു തീർക്കാമെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ തിരികെ എത്തുന്നതിന് യാതൊരു വഴിയുമില്ലായിരുന്നു. അവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഏത് വഴിക്ക് തിരിയണമെന്ന് അവൻ അറിവില്ലായിരുന്നു. അതിനാൽ അവൻ ആ സ്ഥലത്തേക്കുള്ള വഴിയെ കണ്ടുപിടിക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് അലഞ്ഞു തിരിയാൻ തുടങ്ങി. എന്തോ അവന്റെ ഉള്ളിൽ അവനോട് അവൻ വന്നിരുന്ന സ്ഥലം സമ്പൂർണമായതായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കാണപ്പെടുന്ന ശ്രോതാക്കളിലും അല്ലെങ്കിൽ ഈ കാന്തശക്തിയോടുകൂടിയ ഈ ടേപ്പുകൾ പോകുന്ന ലോകത്തിന്റെ ഏതൊരു ഭാഗത്തും ആ സമ്പൂർണതയെ തേടാത്തവരായി ഒരൊറ്റ വ്യക്തി പോലുമില്ല. നിങ്ങൾ നിങ്ങളുടെ ബില്ലുകൾ അടച്ചു കഴിയുമ്പോൾ അത് കഴിഞ്ഞല്ലോ എന്ന് ഓർക്കും. അങ്ങനെ ബില്ലുകൾ അടച്ചു കഴിയുമ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതെയാകുന്നു. അസുഖം ശരിയായി കഴിയുമ്പോൾ പിന്നെ കൂടുതൽ ബില്ലുകൾ അടയ്ക്കുന്നതിനുണ്ടാകും. നിങ്ങൾക്കറിയാമോ ആദ്യത്തെ കാര്യമെന്നത് തലമുടി നരയ്ക്കാൻ തുടങ്ങുന്നു എന്നതാണ്. അപ്പോൾ നിങ്ങൾ തിരികെ ചെറുപ്പമാകാൻ ആഗ്രഹിക്കും. അങ്ങനെ എന്തെങ്കിലും എല്ലായ്പ്പോഴും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. അത് ആ പാപത്തിന്റെ തിരമാലകളുടെ കാരണത്താലാണ്. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആ സമ്പൂർണതയെ തേടുന്നതിനാൽ എവിടെയോ ഒരു സമ്പൂർണതയുണ്ട്, എവിടെയോ എന്തോ ഉണ്ടെന്നറിയുന്നു. ആ കാരണത്താലാണ് ഇന്നൊരു പാപി ഇപ്പോഴും അലഞ്ഞു തിരിയുന്നത്. ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെൺകുട്ടി അവളുടെ മുടി പെരുമയ്ക്ക് വേണ്ടി കത്തിരിച്ചു കളയുകയും കൂടുതൽ സൗന്ദര്യവതിയായി കാണുന്നതിന് അവളുടെ മുഖത്ത് ചായം തേക്കുകയും അവളുടെ ശരീരത്തിന്റെ ആകൃതിയെ കാണിക്കുന്നതിന് യോജിച്ച വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ പുരുഷൻ അവളെ നോക്കി ചൂളമടിക്കുന്നതിനും അവളെ കൈവീശുന്നതിനും അവളോടുകൂടെ വിലസുന്നതിനും വേണ്ടി അവൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഏക കാര്യമെന്നത് അതാകുന്നു. അതുപോലെ ചെറുപ്പക്കാരും സ്ത്രീകൾ അവരോട് ചെയ്യുന്നതിനു വേണ്ടി അതേ കാര്യം ചെയ്യുകയും അവളോട് കൂടുതൽ ആകർഷണം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അയൽക്കാർ ഒരു വീടുണ്ടാക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ അതിനെ മോടി പിടിപ്പിക്കും, കാരണം തന്റെ അയൽക്കാരന്റെ വീട്ടിലും കൂടുതൽ മെച്ചപ്പെട്ടത് കണ്ടിരിക്കണം. അങ്ങനെയല്ല ഇപ്പോഴും നാം എന്തിനോ വേണ്ടി തേടുകയും എന്തോ അത് സ്വല്പം ഉയരെ ഉയരെയായി പോവുകയും ചെയ്യുന്നു. എന്നാൽ ഒരു യൗവനക്കാരി തന്നെക്കാളും കൂടുതൽ പ്രസിദ്ധിയേറിയ വേറൊരു യൗവനക്കാരിയെ കാണുന്നു. തന്റെ വീടിനേക്കാളും കാഴ്ചയ്ക്ക് കൂടുതൽ നന്നായ വേറൊരു വീട് അയൽക്കാരൻ കാണുന്നു. ഒരു സ്ത്രീ അവൾ ധരിച്ചിരിക്കുന്നതിലും കൂടുതൽ മെച്ചപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച് കാഴ്ചയ്ക്ക് അവളെക്കാളും കൂടുതൽ നന്നായിട്ട് വേറൊരു സ്ത്രീയെ കാണുന്നു. ഇതെന്തോ നമ്മുടെ ഉള്ളിൽ മറ്റെന്തിനോ വേണ്ടി തേടാൻ ശ്രമിക്കുന്നത് നാം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മെ കാണിക്കുന്നു. നമ്മെ സന്തുഷ്ടമാക്കുകയും അവിടെയുള്ള നമ്മുടെ വിശപ്പിന്റെ സ്ഥാനത്തെ നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ നാം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയാത്തതുപോലെ കാണപ്പെടുന്നു. കാലഘട്ടങ്ങളിൽ കൂടെ മനുഷ്യജാതി അത് തെളിയിച്ചിരുന്നു. അവർ അതിനുവേണ്ടി കരയുകയും നിലവിളിക്കുകയും ചെയ്തു. അവർക്കറിയാവുന്ന സകല കാര്യങ്ങളും അവർ അതിനുവേണ്ടി ചെയ്തു. എന്നാൽ അപ്പോഴും അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നിട്ട് ഈ ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്നു. എന്നാൽ അവസാനം ഒരു ദിവസം, അത് കാൽവരിയിലെ ആ ദിവസമായിരുന്നു. അവിടെ ഒരുവൻ മഹത്വത്തിൽ നിന്നിറങ്ങി വന്നു. യേശു ക്രിസ്തു എന്ന പേരോടുകൂടിയ ദൈവപുത്രൻ മഹത്വത്തിൽ നിന്നിറങ്ങി വരികയും കാൽവരി രൂപം കൊള്ളുകയും ചെയ്തു. ആ ദിവസം വില കൊടുക്കപ്പെടുകയും പാപത്തിന്റെ ചോദ്യം എന്നേക്കുമായി ഉറപ്പിക്കുകയും ചെയ്തു. അതിന്ന് നാം വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഈ കാര്യത്തിലേക്കുള്ള വഴിയെ തുറന്നുകൊടുത്തു. അത് സന്തുഷ്ടിയുടേത് ഒരു സ്ഥാനത്തെ കൊണ്ടുവന്നു. ഒരു വട്ടം കാൽവരി സന്ദർശിച്ചിട്ട് അതുപോലെ തന്നെ ആയിരിക്കാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ആ മനുഷ്യൻ ആ സ്ഥാനത്തെത്തുമ്പോൾ അവൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നതും അല്ലെങ്കിൽ വാഞ്ചിച്ചിരുന്നതും അവിടെ കണ്ടുമുട്ടപ്പെടുന്നു. ഇതത്രമാത്രം പ്രാധാന്യമേറിയ ദിവസവും അത്രമാത്രം പ്രാധാന്യമേറിയ കാര്യവുമായിട്ട് ഇത് ലോകത്തെ കുലുക്കിക്കളഞ്ഞു. ഇതിനു മുമ്പ് ഒരിക്കലും കുലുക്കപ്പെട്ടിട്ടില്ലാത്ത മാതിരി ഇത് ലോകത്തെ കുലുക്കിക്കളഞ്ഞു. യേശു കാൽവരിയിൽ മരിച്ച് പാപത്തിന്റെ പിഴയടച്ചപ്പോൾ ഈ പാപഭരിതമായ ലോകത്തിൽ ഒരു തമസ്കരണമുണ്ടായി. നട്ടുച്ച നേരത്ത് സൂര്യൻ ഇരുണ്ടു പോകുകയും ഒരു നാഡീസ്തംഭനമുണ്ടാകുകയും പാറകൾ പൊട്ടുകയും മലകൾ പിളരുകയും നിദ്രയിലായിരുന്നവരുടെ ശരീരങ്ങൾ ശവക്കല്ലറകളിൽ നിന്ന് പൊട്ടി പുറപ്പെടുകയും ചെയ്തു. എന്താണിത് ചെയ്തത്? ദൈവം കാൽവരിയിൽ വന്ന് പൂജ്യമാക്കപ്പെട്ടു. അവൻ സാത്താൻ എന്ന് വിളിക്കപ്പെടുന്ന ആ മൃഗത്തെ എന്നേക്കുമായി മുറിവേൽപ്പിച്ചു. അതിനുശേഷം തൊട്ട് അവൻ കൂടുതൽ പകയുള്ളവനായിരിക്കുന്നു, കാരണം ഇത് മനുഷ്യവർഗത്തിന് വെളിച്ചം കൊണ്ടുവന്നു. ഒരു മുറിവേറ്റ മൃഗം കൂടുതൽ പകയുള്ളതായിട്ട് അതിന്റെ ഒടിഞ്ഞ നടുവോടുകൂടി ചുറ്റുമായി എഴിഞ്ഞു നടക്കുമെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. ഇപ്പോൾ സാത്താൻ കാൽവരിയിൽ വെച്ച് അടിച്ചു വീഴ്ത്തപ്പെട്ടു. അതങ്ങനെ തന്നെയായിരുന്നുവെന്ന് ഭൂമി തെളിയിച്ചിരിക്കുന്നു. ഇതുവരെ അടയ്ക്കപ്പെട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ പിഴ. അതടയ്ക്കാൻ കഴിയുന്ന ഏകമാത്രമായവൻ അവൻ വന്ന് കാൽവരിയിൽ അത് നിവൃത്തിയാക്കി. അവിടെയാണ് ഏറ്റവും വലിയ വില കൊടുക്കപ്പെട്ടത്. അത് ഈ കാര്യങ്ങളിൽ ഒന്നാകുന്നു. ദൈവം അത് ആവശ്യപ്പെട്ടു. ഒരു മനുഷ്യനും യോഗ്യനായിരുന്നില്ല. ഒരു മനുഷ്യനും അത് സാധിച്ചിരുന്നില്ല. ഒരു മനുഷ്യനും അത് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ദൈവം സ്വയം വന്ന് മനുഷ്യനാകുകയും മാനുഷിക അഭിലാഷങ്ങളുടെ കീഴിൽ ഒരു മനുഷ്യ ജീവിതം നയിക്കുകയും കാൽവരിയിൽ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. ദൈവം അത് ചെയ്യുകയില്ലെന്ന്, അവൻ അതിൽ കൂടെ കടന്നുപോകുകയില്ലെന്നും സാത്താൻ വിചാരിച്ചു. അവൻ ഗതസമനയിൽ ഒരു മനുഷ്യൻ കടന്നുപോകുന്ന സകല പരീക്ഷയിലും കൂടെ കടന്നുപോയി. മറ്റെല്ലാ മനുഷ്യരെയും പോലെ അവൻ അതിൽ കൂടെ കടന്നുപോയി. എന്നാൽ അവൻ വില കൊടുത്തു. അതാണ് ഭൂമിയെ ഇരുട്ടാക്കി കളഞ്ഞത്. അത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മയക്കുന്നത് പോലെയാകുന്നു. ഒരു ഡോക്ടർ ഒരു മനുഷ്യന് മയക്കുന്ന മരുന്ന് കൊടുക്കുമ്പോൾ ശസ്ത്രക്രിയ ചെയ്യുന്നതിനു മുമ്പ് അവന്റെ ബോധം കെടുത്തിക്കളയുന്നു. അങ്ങനെ സഭയ്ക്ക് വേണ്ടി ദൈവം ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ലോകത്തിന് മയക്കം കൊടുക്കുകയും പ്രകൃതിയിൽ ഒരു വിക്ഷോഭം ഉണ്ടാക്കുകയും ചെയ്തു. യാതൊരു അത്ഭുതവുമില്ല. ദൈവം മനുഷ്യ ശരീരത്തിൽ മരിക്കുകയായിരുന്നു. ലോകം കാത്തിരുന്ന നാഴിക ഇതായിരുന്നു. എന്നിരിക്കലും വളരെ പേർ ഇതറിയുന്നില്ല. അത് ഇന്നത്തെ പോലെ വളരെ പേർ ഈ കാര്യങ്ങൾക്കായി കാത്തിരുന്നു. എന്നിരിക്കലും അവരിത് തിരിച്ചറിയുന്നില്ല. അവർ പുറത്തേക്കുള്ള വഴി തിരിച്ചറിയുന്നില്ല. അവർ ഇപ്പോഴും ലോകസുഖങ്ങളെയും ലോകകാര്യങ്ങളെയും തേടിക്കൊണ്ട് അവരുടെ പുറത്തേക്കുള്ള വഴി തേടാൻ ശ്രമിക്കുകയാണ്. ആ ദിവസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെയധികം അടയാളങ്ങളുടെ തൂണുകളും വളരെ മഹത്തായ മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. ഇത് കുഞ്ഞാടിനാലും കാളയാലും കുറുപ്രാവിനാലും അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം മുന്നറിയിച്ചിരുന്നു. എന്നിരിക്കലും ഇതിനെ തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഭൂമിയിൽ സാത്താൻ ഉണ്ടായിരുന്ന മരണത്തിന്റെ പിടിയെ അതിന് തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ഈ ഭൂമിയിൽ എരിയുന്ന ഗന്ധകമായി കടന്നിരുന്ന പാറകളിന്മേൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു. ആ ലൂസിഫർ അരുണോദയ പുത്രനായിരുന്നു. അവൻ ഭൂമിയിൽ കത്തുന്ന അഗ്നിപർവ്വതമായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു. എന്നാൽ യേശു കാൽവരിയിൽ മരിച്ചപ്പോൾ ആ പാറകൾ തണുക്കുകയും ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വിടുകയും ചെയ്തു. പാപത്തിന്റെ പിഴ അടയ്ക്കപ്പെടുകയും സാത്താന്റെ ബന്ധനം തകരുകയും ചെയ്തു. ദൈവം മനുഷ്യന്റെ കരങ്ങളിലേക്ക് തിരികെ വയ്ക്കപ്പെടുകയും അതവൻ വളരെ സമയമായി കാത്തിരുന്നതുമായിരുന്നു. അവൻ ഇനിയും കരയേണ്ട ആവശ്യമില്ല. അവൻ കാൽവരിയിൽ വെച്ച് സാത്താന്റെ നട്ടെല്ല് തകർത്തപ്പോൾ, പാപത്തിന്റെയും രോഗത്തിന്റെയും നട്ടെല്ല് തകർത്തപ്പോൾ, അത് ഭൂമിയിലുള്ള സകല മനുഷ്യരെയും തിരികെ ദൈവസന്നിധിയിലേക്ക് പാപം ക്ഷമിക്കപ്പെട്ട് കൊണ്ടുവന്നു. ഹല്ലേലൂയ! നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സാത്താൻ ഇനിയും നമ്മെ ദൈവത്തിൽ നിന്നും അന്ധകാരത്തിലാക്കാൻ കഴിയില്ല. ഒരു പെരുവഴി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു ടെലിഫോൺ ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ മഹത്വത്തിലേക്ക് ഒരു ലൈൻ ഇട്ടിരിക്കുകയും സകല വ്യക്തിയെയും ആ ലൈനിലേക്ക് കൊണ്ടുവരുന്നു. ഒരു മനുഷ്യൻ പാപത്താൽ നിറഞ്ഞവനാണെങ്കിൽ അതവനെ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. അവൻ ആ പാപത്തിൽ നിന്ന് ക്ഷമിക്കപ്പെട്ടിരിക്കാൻ കഴിയും. അത് മാത്രമല്ല, എന്നാൽ ആ പാപത്തിന്റെ വില അടയ്ക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഓ, ഞാൻ യോഗ്യനല്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും നിങ്ങൾ യോഗ്യനല്ല. നിങ്ങൾക്കൊരിക്കലും അതിന് കഴിയുകയുമില്ല. എന്നാൽ യോഗ്യനായ ഒരുവൻ നിങ്ങളുടെ സ്ഥാനത്തെ എടുത്തിരിക്കുന്നു. നിങ്ങൾ സ്വതന്ത്രനാകുന്നു. നിങ്ങൾക്കിനിയും അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു സുഖം തേടുന്ന മനുഷ്യനാകേണ്ട ആവശ്യമില്ല. കാരണം ഈ മാനുവേലിന്റെ ചങ്കിൽ നിന്നും രക്തത്താൽ നിറഞ്ഞ ഒരു നദി ഒഴുകുന്നു. പാപികൾ അതിൽ മുങ്ങി അവരുടെ പാപക്കറകളെല്ലാം വെടിപ്പാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഒരു പെരുവഴിയും ഒരു പാതയുമുണ്ട്. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകുന്നു. ഒരശുദ്ധനും അതിൽ കൂടി കടന്നുപോകയില്ല. കാരണം അവൻ ആദ്യം ഈ ഉറവിൽ കൂടെ വരികയും പിന്നെ ഈ പെരുവഴിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അവൻ സാത്താന്റെ ശക്തിയെ തകർത്ത് കളഞ്ഞു. അവൻ നരകത്തിന്റെ കാരാഗ്രഹവാതിൽ തുറക്കുകയും ഈ ഭൂമിയിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന സകല മനുഷ്യരും അവർ മരിക്കുമ്പോൾ മരണം അവർക്ക് എന്തായിരിക്കുമെന്ന് ഭയപ്പെട്ടിരുന്നവരുടെ എല്ലാം കാരാഗ്രഹവാതിലുകൾ തുറന്നുകൊടുത്തു. കാൽവരിയിൽ അവൻ ഈ കാരാഗ്രഹവാതിലുകൾ തുറക്കുകയും സകല ബന്ധന്മാരെയും സ്വതന്ത്രരായി വിട്ടയക്കുകയും ചെയ്തു. നിങ്ങൾക്കിനിയും പാപത്താൽ വലിച്ചു കീറപ്പെടേണ്ടി വരികയില്ല. നിങ്ങൾക്കിനിയും നിങ്ങളുടെ ശരീരത്തിലെ അംഗങ്ങളെ മദ്യപിക്കുന്നതിനും പുകവലിക്കുന്നതിനും ചൂതുകളിക്കുന്നതിനും കള്ളം പറയുന്നതിനും സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സത്യസന്ധനും നീതിമാനും ധർമ്മനിഷ്ഠനുമായിരിക്കാൻ കഴിയും. സാത്താന് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം നിങ്ങൾ കാലഘട്ടങ്ങളുടെ പാറയിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു ജീവന്റെ ലൈനിൽ പിടിച്ചിരിക്കുന്നു. യാതൊന്നിനും അതിൽ നിന്ന് നിങ്ങളെ കുലുക്കി വീഴ്ത്താൻ കഴിയുകയില്ല. യാതൊരു കാറ്റിനും നിങ്ങളെ അതിൽ നിന്നും കുലുക്കി വീഴ്ത്താൻ കഴിയുകയില്ല. യാതൊന്നിനും മരണത്തിന് പോലും നിങ്ങളെ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ കഴിയുകയില്ല. അതാണ് കാൽവരി അർത്ഥമാക്കുന്നത്. ബന്ധനത്തിലായിരുന്ന മനുഷ്യർ സ്വതന്ത്രരാക്കപ്പെട്ടു. ഒരിക്കൽ മരണത്തിന്റെ ഭീതിയിലായിരുന്ന മനുഷ്യർക്ക് ഇനി മരണഭീതിയില്ല. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തെ കാത്തിരുന്ന ഒരു മനുഷ്യന് ഈ പരിവഴിയിലേക്ക് കടന്നിട്ട് സ്വർഗത്തിലേക്ക് തന്റെ മുഖം ഉയർത്തുവാൻ കഴിയും. കാരണം അവൻ സ്വതന്ത്രനാകുന്നു. ഹല്ലേലൂയ! അവൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇനിയും അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നറിയുന്നതിനുള്ള ഒരു വഴി അവിടെ ഉണ്ടായിരിക്കുന്നു. ദൈവം നമുക്ക് ജീവൻ നൽകുന്നു. നമ്മുടെ പാപങ്ങൾ പോയിക്കഴിഞ്ഞിരിക്കുന്നു. കാൽവറിയിലെ ആ ദിവസം നമ്മുടെ പാപത്തിന്റെ പിഴ അടച്ചിരിക്കുന്നു. നാം ഇതെല്ലാം കാണുമ്പോൾ കവി ഇപ്രകാരം അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. പാറകൾ പിളരുകയും ആകാശമെരുളുകയും ചെയ്തപ്പോൾ എൻ രക്ഷിതാവ് താൻ തലചായ്ച്ചു മരിച്ചു. ആ തുറന്ന തെരശീല സ്വർഗത്തിലെ ആനന്ദങ്ങളിലേക്കുള്ള അവസാനമില്ലാത്ത നാളുകളുടെ വഴിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാമിന് ഇനിയും ഒരു നഗരത്തെ തേടിക്കൊണ്ട് ദേശം മുഴുവൻ അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. ഒരു പാപിക്ക് താൻ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നറിയാതെ ഇനിയും അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. ഒരു രോഗിക്ക് ഇനിയും ഞാൻ സുഖപ്പെടുമോ ഇല്ലയോ എന്ന് ഇനിയും അതിശയിക്കേണ്ട ആവശ്യമില്ല. ആ തുറന്ന തെരശീല കാൽവരിയിലെ ആ ദിവസം പൂർണ്ണ വിജയത്തിലേക്കുള്ള വഴി വെളിപ്പെടുത്തി. ദൈവം തന്റെ ആത്മാവിന്റെ ശക്തികളെ ഈ കാര്യങ്ങളുടെ മേൽ ജയഘോഷത്തോടെ ജീവിക്കുവാൻ നമുക്ക് തന്നു. ഇത് വിശ്വസിക്കുവാൻ മാത്രം അവൻ നമ്മോട് ആവശ്യപ്പെടുന്നു. കാൽവരിയിലെ ആ ദിവസം അത് സംഭവിച്ചു. ഇതുപോലൊരു ദിവസം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇതുപോലൊരു ദിവസം ഒരിക്കലും ഉണ്ടാകുകയുമില്ല. ഇനിയും അങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യവുമില്ല. പിഴ അടയ്ക്കപ്പെടുകയും നാം വീണ്ടെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് നന്ദിയുണ്ടായിരിക്കട്ടെ, നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. നമുക്കിനിയും അത്ഭുതപ്പെടാൻ യാതൊന്നുമില്ല, നമുക്കിനിയും ഊഹിക്കാൻ യാതൊന്നുമില്ല. അതെല്ലാം എടുക്കപ്പെട്ടിരിക്കുന്നു. ആ തിരശീല തുറക്കപ്പെടുകയും ഇനിയും അലഞ്ഞു തിരിയാതെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് നടക്കാൻ നാം ഒരു പെരുവഴിയിലായിരിക്കുന്നു. നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നേരെ നടന്ന് പ്രവേശിക്കുന്നു. അബ്രഹാമും മറ്റുള്ളവരും ഒരു നഗരത്തെ തേടുമ്പോൾ അതറിഞ്ഞിരുന്നു. അവർ മറ്റെവിടെയോ നിന്നാണ് വന്നിരുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്തോ സംഭവിച്ചിരിക്കുകയും അവർ സ്തംഭിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുകയുമായിരുന്നു. ഭൂമികുലുങ്കങ്ങൾ ഉണ്ടാകുന്നു, കൊടുങ്കാറ്റ് വരുന്നു, യുദ്ധങ്ങളും മരണങ്ങളും ഉണ്ടായി. ചെന്നായും കുഞ്ഞാടും തമ്മിൽ, അല്ലെങ്കിൽ ചെന്നായ കുഞ്ഞാടിനെ തിന്നുകയും സിംഹം കാളയെ തിന്നുകയും ചെയ്യുന്നു. അത് ശരിയായിട്ട് കാണപ്പെടുന്നില്ല. അവിടെ എന്തോ കുഴപ്പമുണ്ടായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. മനുഷ്യരുടെ ഇടയിൽ സഹോദരൻ സഹോദരനെ കൊല്ലുകയും പിതാവ് പുത്രനെ കൊല്ലുകയും പുത്രൻ പിതാവിനെ കൊല്ലുകയും ചെയ്യുന്നു. ഇവിടെ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അവൻ വൃദ്ധനായിക്കൊണ്ടിരുന്നു, അവൻ മരിച്ചുകൊണ്ടിരുന്നു, അവൻ ശോഷിച്ചുകൊണ്ടിരുന്നു. രോഗം അവന്റെ മേലായിരുന്നു, അവൻ ബന്ധനത്തിലായിരുന്നു. വൃക്ഷങ്ങൾ വളർന്നിരുന്നു, എന്നാൽ അനശ്വരമായിരുന്നില്ല. അവൻ നശിച്ചു പോയിരുന്നു. പർവ്വതങ്ങൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. സമുദ്രങ്ങൾ ഉണങ്ങിപ്പോയിരുന്നു. ജലമില്ലാതെയായിട്ട് എന്തോ അവിടെ കുഴപ്പമുണ്ടായിരുന്നു. അതൊന്നും ഇനിയും സംഭവിക്കാത്ത ഒരു നഗരത്തെ അവൻ തേടിയിരുന്നു. ഇത് ശരിയായി ഉണ്ടാക്കി അവന്റെ സന്നിധിയിൽ എപ്പോഴെങ്കിലും ഒരിക്കലൊന്ന് ചെന്നെത്താൻ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിച്ച് തീർക്കാമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഓ പാപിയെ, ഇന്ന് രാവിലെ സമയം ഇപ്പോൾ നിനക്കൊരു വഴി തയ്യാറായിരിക്കുന്നുവെന്ന് അറിയുന്നത് എന്തൊരു സൗഭാഗ്യമാകുന്നു. കാൽവറിയിലെ ആ ദിവസം ഈ വഴി തുറന്നിരിക്കുന്നു. ഈ കുലപതിമാരെല്ലാം ഇത് തേടുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നു. കാൽവരി നിങ്ങൾക്കത് സ്വതന്ത്രമായി നൽകിയിരിക്കുന്നു. നിങ്ങൾക്കതെങ്ങനെ തള്ളിക്കളയാൻ കഴിയും? ഒരു സഭാസംഘടനയിൽ ചേരുന്നതിന് വേണ്ടി നിങ്ങൾക്കതെങ്ങനെ തള്ളിക്കളയാൻ കഴിയും? ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ എന്തെങ്കിലും അതിന് പകരമായി എടുത്തുകൊണ്ട് അതെങ്ങനെ തള്ളിക്കളയാൻ പറ്റും? എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല? തുറന്ന തിരശീല ഒരു വ്യക്തിയെ തിരികെ യാതൊരു തരത്തിലുമുള്ള പാപവുമില്ലാതെ ദൈവസന്നിധിയിലേക്ക് തിരികെ കൊണ്ടുവരികയും അവൻ തേടുന്ന കാര്യങ്ങളുടെ വഴി അവന് മുമ്പിൽ ഒരുക്കുകയും ചെയ്യുന്നു. സ്വർഗവും മഹത്വവും സമാധാനവും നിത്യജീവനും എല്ലാം അവന്റെ മുമ്പിലാകുന്നു. ആ ദിവസം അത് സാത്താന്റെ ശക്തിക്കൊരു മരണ പ്രഹരമായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ചു കളഞ്ഞു. എനിക്കവനെ അവിടെ കാണാൻ കഴിയും. അവന്റെ ആദ്യത്തെ നിഴലായി അവൻ വന്നിരുന്നത് ഏദൻ തോട്ടത്തിലെ കുഞ്ഞാടായിരുന്നു. ഹാബേൽ വിശ്വാസത്താൽ കായനിലും ഉത്തമമായ വഴിപാട് അർപ്പിച്ചു. ഒരുപക്ഷെ അവനൊരു മുന്തിരിവള്ളിയെടുത്ത് ഈ കുഞ്ഞാടിന്റെ കഴുത്തിൽ കെട്ടിയിട്ട് ആ പാറയിലേക്ക് വലിച്ചു കൊണ്ടുപോയിരുന്നു കാണും. ഒരു കുന്തമായിട്ട് ഒരു കല്ല് അവന്റെ കയ്യിലെടുക്കുകയും അതിന്റെ തലപ്പിന്നിലേക്ക് വലിച്ചു വെച്ചുകൊണ്ട് അത് മരിക്കുന്നതുവരെ അതിനെ വെട്ടുകയും മുറിക്കുകയും ചെയ്തു. അതിന്റെ രോമം അതിന്റെ സ്വന്തം രക്തത്താൽ കുളിക്കുകയും അതിന്റെ രക്തത്തിൽ അവൻ മുഴുകുകയും ചെയ്തു. ഇതൊരു നിഴലായിരുന്നു. എന്നാൽ കാൽവരിയിലെ ആ ദിവസം അവിടെ ഈ ഭൂമിയിലെ ഒരു കുഞ്ഞാടുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ മരിക്കുകയും തന്റെ സ്വന്തം രക്തത്തിൽ മുഴുകുകയും ചെയ്തിരുന്നത് ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. അവൻ വെട്ടപ്പെടുകയും മുറുക്കുകയും അടിയേൽക്കപ്പെടുകയും അവന്റെ മേൽ തുപ്പുകയും അടിക്കുകയും പ്രഹരിക്കുകയും അവനെ എല്ലാ കാര്യങ്ങളും ലോകത്താൽ ചെയ്യപ്പെടുകയും ചെയ്തിട്ട് രക്തം അവന്റെ മുടിയിൽ കൂടി ഈറ്റിട്ട് വീണുകൊണ്ടിരുന്നു. ഹാബേലിന്റെ കുഞ്ഞാട് മരിച്ചപ്പോൾ അത് ഹാബേലിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അത് മരിച്ചു. അത് കരയുകയായിരുന്നു. ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവരിയിൽ ആ ദിവസം മരിച്ചപ്പോൾ അവൻ സംസാരിച്ച ഭാഷ ആരും മനസ്സിലാക്കിയില്ല. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അത് ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. വെട്ടിമുറിക്കപ്പെടുകയും ചതയ്ക്കപ്പെടുകയും ചെയ്തത് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ത്രീയുടെ സന്തതി അവൻ കണ്ടപ്പോൾ ഹാബേലിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ കുഞ്ഞാട് അവൻ തന്നെയായിരുന്നു. കൈതൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്നും പറഞ്ഞു വന്ന് ദാനിയൽ കണ്ടത് കുഞ്ഞാടായ അവനായിരുന്നു. ചക്രങ്ങളിൽ ചക്രമായിട്ട് പ്രവാചകൻ കണ്ടത് അവനായിരുന്നു. അങ്ങനെ അവർ മുൻകൂട്ടി കണ്ടതെല്ലാം കാൽവരിയിലെ ആ ദിവസം അവിടെ കണ്ടുമുട്ടി. അത് മഹത്തായ കാര്യത്തെ കൊണ്ടുവന്നു. അത് സാത്താന്റെ നട്ടെല്ല് തകർത്ത് കളഞ്ഞു. ആദ്യമായിട്ട് ആ ദിവസം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നാം അന്വേഷിക്കേണ്ടിയതാകുന്നു. രണ്ടാമതായിട്ട് ആ ദിവസം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് നാം കാണേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ട് ആ ദിവസത്തിന് വേണ്ടി നാം എന്താണ് ചെയ്തിരിക്കേണ്ടതെന്ന് നാം നോക്കേണ്ടിയിരിക്കുന്നു. നാം എന്ത് ചെയ്തിരിക്കണം? ആദ്യമായിട്ട് നാം അതിലേക്ക് നോക്കിയിരിക്കണം. കാരണം അതൊരു മഹത്തായ ദിവസവും എല്ലാ ദിവസങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായ ദിവസവുമാകുന്നു. പാപത്തിന്റെ വില തീർക്കപ്പെട്ടിരിക്കുന്നു. സാത്താന്റെ ശക്തി തകർന്നിരിക്കുന്നു. ഇപ്പോൾ അതിന് പകരമായി നാം എന്ത് ചെയ്തിരിക്കണമെന്ന് നാം കാണേണ്ടത് ആവശ്യമായിരിക്കുന്നു. യേശു കാൽവരിയിൽ മരിച്ചപ്പോൾ കാൽവരിയിലെ ആ ദിവസം അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള വില കൊടുക്കുക മാത്രമല്ല ചെയ്തത്, എന്നാൽ അവൻ വില കൊടുക്കുകയും നമുക്ക് അവനെ പിന്തുടരുന്നതിനൊരു വഴിയുണ്ടാക്കുകയും ചെയ്തു. കാരണം വീഴ്ച പറ്റിയ ആദാമിനെ പോലെ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ ആദാം ആത്മാവിനാൽ നയിക്കപ്പെട്ട് പ്രകൃതിയെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നതുപോലെ രണ്ടാമത്തെ ആദാമായ നാം, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ മനുഷ്യർ, കാൽവരിയിലെ ആ ദിവസം തൊട്ട് ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് അവനെ പിന്തുടരുവാൻ കഴിയും. അവൻ കാൽവരിയിൽ മരിച്ചപ്പോൾ അവനൊരു വഴിയുണ്ടാക്കി. അവൻ പരിശുദ്ധാത്മാവ് ആത്മാവിനെ വിടുകയും എനിക്കും നിങ്ങൾക്കും ജീവിക്കുന്നതിന് വേണ്ടി തിരികെ അതിനെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. അതാണ് കാൽവരി നമുക്ക് അർത്ഥമാക്കുന്നത്. അത് അവനെ പിന്തുടരുകയാണ്. ആദ്യമായിട്ട് അതെന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് നോക്കിയായിരുന്നു. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് നാം എന്ത് ചെയ്തിരിക്കണമെന്നാണ് ഞാനും നിങ്ങളും എന്ത് ചെയ്തിരിക്കണം? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, ഞാനത് വിലമതിക്കുന്നു, അത് വളരെ നന്നായിരിക്കുന്നു, എന്നാൽ നമുക്കത് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അവന്റെ വ്യക്തിത്വമായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നതാണ്. അതിനുശേഷം നാം പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. ആ കാരണത്താൽ പാപത്തിന്റെ യാതൊരു വിലങ്ങും നമ്മുടെ മേൽ തൂങ്ങിക്കിടക്കുന്നില്ല. നാം ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ ആ സമ്പൂർണ്ണ ബലി നമ്മെ സമ്പൂർണരാക്കിയിരിക്കുന്നു. കാരണം യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അതിനുശേഷം പിന്നെ അവിടെ ചെല്ലുന്നതിനായി ഒന്നുമില്ല. എന്നാൽ നാം ദൈവസന്നിധിയിൽ സമ്പൂർണരായിരിക്കുന്നു. അവിടെയാണ് നമുക്ക് നമ്മുടെ അവസ്ഥയെ നഷ്ടപ്പെടുന്നത്. നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നാം എന്തായിരുന്നുവെന്ന് പിന്നെ നാം തിരികെ നോക്കാൻ ശ്രമിക്കുന്നു. നാം എന്തായിരുന്നുവെന്ന് തിരികെ നോക്കാൻ ശ്രമിക്കുന്നിടത്തോളം ഈ ബലിപാട് നമുക്ക് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. ഓ സഭയെ, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഞാൻ ഈ ജോലിക്ക് ശ്രമിക്കുകയില്ല, എനിക്കത് കഴിയുകയില്ല, നിങ്ങൾക്കും അത് കഴിയുകയില്ല. ശ്രമിക്കുന്നതിന് യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് തിരികെ നോക്കുന്നിടത്തോളം നിങ്ങളുടെ തുടക്കം തന്നെ നഷ്ടപ്പെട്ടവനായിട്ടാകുന്നു. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് നോക്കരുത്, എന്നാൽ കാൽവരിയിലെ ആ ദിവസം നിങ്ങൾക്കായി എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് നോക്കുക. അത് നിങ്ങളുടെ വില കൊടുത്തു. അത് ആ ചോദ്യത്തെ ഉറപ്പിച്ചു തന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹേമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെയായി തീരും. അതിനുശേഷം നിങ്ങളിൽ പിന്നെ പാപമില്ല. നിങ്ങൾ സമ്പൂർണമായും പാപമില്ലാത്തവരാകുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്തിരുന്നാലും അതൊരു പ്രശ്നമല്ല. നിങ്ങൾ അപ്പോഴും പാപമില്ലാത്തവരാകുന്നു. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നിടത്തോളം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷമിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു കാര്യവും മോചിക്കപ്പെടുകയും അതിനെക്കുറിച്ച് മറന്നുപോകുകയുമാണ്. അതിനുശേഷം ഇതെന്താണ് ചെയ്യുന്നത്? ഈ അവസ്ഥയ്ക്ക് ശേഷം അവൻ തന്റെ ആത്മാവിനെ നിങ്ങൾ അവനെ പിന്തുടരുന്നതിനും അവനെ പിന്തുടരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ചെയ്ത പ്രവൃത്തികൾ അതേപോലെ ചെയ്യുന്നതിനും വേണ്ടി തരുന്നു. അവൻ ഏക മനുഷ്യനായിരുന്നു. അവൻ സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. അവൻ തന്റെ ജീവനെ നൽകുകയും നിങ്ങൾക്ക് വേണ്ടി ഒരു മാതൃകയാക്കുകയും ചെയ്തു. ഇപ്പോൾ നാം എന്ത് ചെയ്തിരിക്കണം? ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം യേശു ഒരിക്കലും തനിക്ക് വേണ്ടി സ്വയം ജീവിച്ചില്ല എന്ന കാര്യമാണ്. അവന്റെ ജീവൻ അവൻ മറ്റുള്ളവർക്കായി ചെലവഴിച്ചു. അത് സമ്പൂർണമായും നിത്യജീവനാകുന്നു. നിങ്ങൾ പള്ളിയിൽ പോകുന്നുവെന്നും നന്മ പ്രവർത്തിക്കുന്നുവെന്നും പറയുന്നത് നല്ല കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വയം ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവനില്ല. നിത്യജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായി വന്നപ്പോൾ അത് തെളിയിച്ചു കാണിച്ചു. അവൻ ജീവിക്കുകയും അവന്റെ പക്കൽ നിത്യജീവനും ഉണ്ടായിരുന്നു. കാരണം അവൻ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ മറ്റുള്ളവർക്കായി ജീവിച്ചു. ആ ദിവസത്തെ നിങ്ങൾ സ്വീകരിക്കുന്നതിൽ കൂടെ നിങ്ങൾ നിത്യജീവനെ സ്വീകരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വയമായി ഇനി ജീവിക്കുന്നില്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചീത്ത പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന് ആരോ എന്നോട് ചോദിച്ചിരുന്നു. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നില്ല, നിങ്ങൾ മറ്റുള്ളവർക്കായി ജീവിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയും. നിങ്ങൾ പുത്രന്മാരായിരിക്കുന്നു, എന്നാൽ കുഴപ്പം പറ്റിയിരിക്കുന്നത് എന്താകുന്നുവെന്ന് വെച്ചാൽ അവർ പുത്രന്മാരാകുന്നുവെന്ന് സഭ മറന്നുപോയിരിക്കുന്നതാണ്. നിങ്ങളൊരു പുത്രനാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനത്തെ എടുക്കുന്നു, നിങ്ങളൊരു പുത്രനാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. സഹോദരൻ ബ്രഹാം, എനിക്ക് ഈ സഹോദരന് വേണ്ടി ജീവിക്കാൻ കഴിയും, കാരണം അദ്ദേഹം തീർച്ചയായും ഒരു നല്ല മനുഷ്യനാണ്. ഇതാകുന്നില്ല. നിങ്ങളെ വെറുക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ജീവിക്കുക, കഴിയുമെങ്കിൽ നിങ്ങളെ കൊന്നുകളയാൻ പോകുന്ന മനുഷ്യന് വേണ്ടി ജീവിക്കുക. അതാണ് അവർ അവനോട് ചെയ്തത്. അവൻ അവരെ കൊന്നുകളയുകയും അവൻ മരിക്കുകയും അതിനാൽ അവൻ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു. അതാണ് നിത്യജീവൻ. അത് നിങ്ങളുടെ മാർവിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സ്വർഗത്തെ നേരിടുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്ത കാര്യങ്ങളെ ബലി കഴിക്കുക, അവയെ ചെമ്മരിയാട് അതിന്റെ രോമം കൊടുക്കുന്നത് പോലെ വിട്ടുകൊടുക്കുക. നിങ്ങൾ കാൽവരിയെ നോക്കുക. ഇത് നിങ്ങളെ ഒരു സ്ഥാനത്തെത്തിക്കുന്നതിന് സഹായിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഈ കൂടാരവും സകല ജനങ്ങളും നിങ്ങൾ എന്താണെന്നും എന്താണ് ഉദ്ദേശമെന്ന് കണ്ടുപിടിക്കുകയുമാണ് ചെയ്യേണ്ടത്. സഭ എന്നത് പാട്ടുപാടാനും രാഗമിടാനും വേണ്ടി മാത്രം പോകുന്ന സ്ഥലമല്ല. സഭ തെറ്റുതിരുത്തലിന്റെ സ്ഥലമാകുന്നു. ന്യായവിധി ദൈവഗൃഹത്തിൽ നിന്നും ആരംഭിക്കുന്നു. നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. അപ്പോൾ അവൻ നിർമ്മിച്ച വഴിയിൽ നമുക്ക് നമ്മെ തന്നെ അവന്റെ സേവയ്ക്കായും അവനെ പിന്തുടരുന്നതിനു വേണ്ടി ബലി കഴിക്കാൻ കഴിയും. നാം അവനെ പിന്തുടരുകയാണെങ്കിൽ അവൻ ജീവിച്ച ജീവിതം നാമും ജീവിക്കുന്നു. അത് അത്ഭുതകരമാകുന്നു. യേശു അതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് തരട്ടെ. ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് വിട്ടുകളയരുത്. യേശു പറഞ്ഞു, അന്നാളിൽ അവൻ ജനങ്ങളെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും പോലെ വേർതിരിക്കും. അവൻ കോലാടുകളോട് തന്റെ ഇടത്ത് നിൽക്കാനും ചെമ്മരിയാടുകളോട് തന്റെ വലത്ത് നിൽക്കാനും പറയും. അവൻ കോലാടുകളോട് പറയും, എന്നെ വിട്ടുപോകുവിൻ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല, അതുകൊണ്ട് എന്നെ വിട്ടു പോകുവീൻ. ചെമ്മരിയാടുകളോടവൻ പറയും, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുപ്പാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ശ്രദ്ധിക്കുക, സഭ ഇത് മനസ്സിലാക്കുന്നതിൽ നിന്നും പരാജയപ്പെട്ടു പോകരുത്. ഇതെന്നേക്കുമായി നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊള്ളുക. ഇതത്രമാത്രം അബോധാവസ്ഥയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ജനങ്ങൾ ഒരു കർത്തവ്യം നിറവേറ്റുന്നതിനായി ഇത് ചെയ്തിരുന്നില്ല. ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരികയാണ്, കാരണം തനിക്കിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷിപ്പം തരികയാണ്, കാരണം തനിക്ക് അത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന രീതിയിലാണെങ്കിൽ ആ മനുഷ്യന് ഒരു സ്വാർത്ഥമായ ആശയമാണുള്ളത്. എന്നാൽ ഇത് നിങ്ങളുടെ തന്നെ ജീവനും നിങ്ങളുടെ തന്നെ പ്രവൃത്തിയുമായിരിക്കണം. എന്നാൽ ഈ ചെമ്മരിയാടുകൾക്ക് ഇത് അത്രമാത്രം അതിശയപരമായിട്ട് അവർ ചോദിച്ചു, കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ കുടിപ്പാൻ തരികയോ ചെയ്തു? എപ്പോൾ നിന്നെ നഗ്നരായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ദാഹിച്ച് കണ്ടിട്ട് വിശപ്പാൻ തരികയോ രോഗിയായി കണ്ടിട്ട് ശുശ്രൂഷിക്കുകയോ ചെയ്തു? ഇത് സ്നേഹത്തിൽ നിന്ന് മാത്രം സ്വയം പ്രേരിതമായിട്ട് നിന്റെ ജീവൻ അവരിൽ വസിച്ചിരുന്നു. കാൽവരി നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് കാണുവാൻ ദൈവം ജനങ്ങളെ ഇടയാക്കിയിട്ട് അവർ അത്രമാത്രം സ്വയം പ്രേരിതമായി. കർത്താവ് ഇതെപ്പോഴായിരുന്നു? ഞങ്ങൾ ഇതൊരിക്കലും അറിയുന്നില്ല. എന്താണെന്ന് നോക്കുക. യേശു തിരിഞ്ഞിട്ട് അവരോട്, ഇവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. നിസ്വാർത്ഥമായ ജീവിതം, രണ്ടാമതൊരു വിചാരമില്ല, അതിനെക്കുറിച്ച് വിചാരിക്കുന്നില്ല. നിങ്ങൾ ഈ ലോകപരമായ കാര്യങ്ങളോട് അത്രമാത്രം മരിച്ചിട്ട് ക്രിസ്തുവിൽ അത്രയും ജീവനോടിരിക്കുകയും ഈ പെരുവഴിയിൽ കൂടി നടക്കുകയും ഈ കാര്യങ്ങളെല്ലാം സ്വയം പ്രേരിതമായിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഇത് ചെയ്യുക മാത്രം ചെയ്യുന്നു. കർത്താവേ കർത്താവേ, ഞാനിത് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഇതാകുന്നില്ല. നിങ്ങൾ അവന്റെ ഒരു ഭാഗമാകുന്നു. അവന്റെ ആത്മാവ് നിങ്ങളിലായിട്ട് അവൻ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഓ, ഇത് മനസ്സിലായോ? ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും സൗജന്യമായി ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ കാൽവരിയിലെ ആ ദിവസം ഈ വില കൊടുക്കുകയും അതിനാൽ നമുക്ക് ഈ രീതിയിലാകാൻ കഴിയുകയും ചെയ്യുന്നു. അതിപ്രകാരമായിട്ട് നിങ്ങൾക്കറിയാമോ, വിധവയായ ജോൺസിന് ഒരു വട്ടം വിറകില്ലാതെയായിട്ട് ഞാൻ ചെന്ന് വിറക് വാങ്ങിക്കൊടുത്തു എന്ന് പറയുകയല്ല. അല്ലെങ്കിൽ ഞാൻ ഒരു സഹോദരനെ ഒരു ജോടി വസ്ത്രത്തിന് ആവശ്യമായിട്ടുള്ളതായി കണ്ടിട്ട് ഞാൻ ചെന്ന് ഒരു ജോടി വസ്ത്രം വാങ്ങിക്കൊടുത്തു. ദൈവം വാഴ്ത്തപ്പെടട്ടെ, ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നു എന്ന് പറയുകയല്ല. ഓ ദൈവമേ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സ്വാർത്ഥനും ദരിദ്രനും നികൃഷ്ടനുമായ വ്യക്തിയാകുന്നു. നിങ്ങളൊരു കപട വിശ്വാസിയാകുന്നു. നിങ്ങളുടെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാനോ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാനോ ഇടയാകരുത്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചിട്ട് അത്രമാത്രം സ്വയം പ്രേരിതമാക്കപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ ആയാലും അത് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ സ്വഭാവമായിരിക്കുന്നു. ഇത് നിങ്ങളുടെ ആകാരമായിട്ട് എങ്ങനെയൊക്കെ ആയാലും നിങ്ങൾ ഇത് ചെയ്യുന്നു. ഇത് നിങ്ങളിൽ വസിക്കുന്ന ജീവനാകുന്നു. നിങ്ങൾ ആത്മാവിലേക്ക് പൂർണ്ണമായും കീഴടങ്ങിയിട്ട് അത് സ്വയമായി നിങ്ങളിൽ ഒരു ജീവിതം ജീവിക്കുന്നു. ഓ, നിങ്ങൾ ആ വാഴ്ത്തപ്പെട്ട ആത്മാവിന്റെ ജീവൻ നിങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, എന്നാൽ ക്രിസ്തുവത്തെ എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ് പറഞ്ഞു. ഇതത്രമാത്രം സ്വയം പ്രേരിതമാക്കപ്പെട്ടതാകുന്നു. സഹോദരൻ ബ്രഹാം, ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ഇവിടെയുള്ള ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ ഈ ജനങ്ങളെ സഹായിക്കുന്നു, ഞങ്ങൾ ആ ജനങ്ങളെ സഹായിക്കുന്നു. ഓ ദൈവമേ, നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടതുണ്ട്. അത് ക്രിസ്തുമതമല്ല. ക്രിസ്തുമതമെന്ന് പറയുന്നത് സ്വയം പ്രേരിതമായി ചെയ്യുന്നതാണ്. അത് ചെയ്തിരിക്കണം. നിങ്ങൾ അതിനെക്കുറിച്ചെല്ലാം മറന്നുപോകുകയും ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നില്ല, പോയി അത് ചെയ്യുക. ക്രിസ്തു തന്റെ ജീവൻ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചു. അവൻ ജനങ്ങൾക്ക് വേണ്ടി അവനെ തന്നെ ഒരു പൊതുജന സേവകനായി നൽകി. അവൻ തന്റെ ജീവനെ സൗജന്യമായി നൽകി. അവനത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവനത് അസൂയോടെ ചെയ്തില്ല. ഇപ്പോൾ സഹോദരന്മാരെ, നിങ്ങൾ എന്നെക്കുറിച്ച് വളരെ അധികമായിട്ട് ചിന്തിച്ചിരിക്കണം. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതിനായി വന്നിരിക്കുന്നു എന്നവൻ പറഞ്ഞില്ല. അവൻ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവൻ മരിച്ചു, കാരണം ദൈവം അവനിലായിരുന്നു. അങ്ങനെ ഇത് ദൈവം എന്നിലും ദൈവം നിങ്ങളിലുമായിട്ട് അത് നമ്മെ മറ്റുള്ളവരെ നോക്കാനിടയാക്കുന്നു. ചെമ്മരിയാട് അവന്റെ ഒരു വശത്തായിരുന്നു. അവരിൽ ഒരാൾ പറയും, കർത്താവേ ഞാനിത് ചെയ്തിരിക്കുന്നു, കർത്താവേ ഞാനത് ചെയ്തിരിക്കുന്നു. അവൻ പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇതെന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയമായി ചെയ്യുന്നതോ അല്ല എന്നുള്ള അടിസ്ഥാനപരമായ സത്യങ്ങളെ സഭയ്ക്ക് എപ്പോഴെങ്കിലും അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇത് നിങ്ങളിൽ ജനിച്ചിരിക്കുന്ന എന്തോ ഒന്നാകുന്നു. എന്റെ പെന്തക്കോസ്തുകാരനായ സ്നേഹിത എന്നോട് ക്ഷമിക്കണം, ഞാനും പെന്തക്കോസ്തുകാരനാകുന്നു. എന്നാൽ എന്റെ പെന്തക്കോസ്തുകാരായ സ്നേഹിതന്മാർ വളരെയധികം വേഗതയേറിയ പാട്ടുകളിലും ചെണ്ടയടിക്കുന്നതിലും കൈകൊട്ടുന്നതിലും അല്ലെങ്കിൽ വീണ വായിക്കുന്നതിലും ഒരൊച്ചവയ്ക്കലിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സ്ഥാനത്തെത്തിയിരിക്കുന്നു. അത് വെറും വികാരാവേശമാകുന്നു. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പും അവർ വാദ്യമേളം നടത്താറുണ്ട്. അവർ ജനങ്ങളെ യുദ്ധത്തിന്റെ വികാരാവേശത്തിലാക്കുന്നു. ഞാൻ സംഗീതത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ കൈയടിക്കുന്നതിൽ വിശ്വസിക്കുന്നു, ഈ കാര്യങ്ങളിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിക്കും സത്യമാണ്, നമുക്കതുണ്ടായിരിക്കണം. എന്നാൽ നിങ്ങൾ ഈ മഹത്തായ കാര്യങ്ങളെ ചെയ്യാതെ വിട്ടുകളയുകയും അത് ആ സ്വയം ബലികഴിക്കപ്പെട്ട ജീവിതമായിട്ട് ദൈവം നിങ്ങളിൽ വസിക്കുകയും നിങ്ങൾ സ്വയമേ നീതിപരമായ കാര്യങ്ങളെ അത് ശരിയായതുകൊണ്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മുമ്പോട്ട് പോവുകയും അതിനെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കുന്നതുമില്ല. എന്നാൽ അത് ജീവിക്കുക മാത്രം ചെയ്യുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾ ഈ പെരുവഴിയിലാകുന്നു. അതാണ് കാൽവരി നിങ്ങൾക്ക് വേണ്ടി ആ ദിവസം ഈ പെരുവഴി തുറന്നു തന്നുകൊണ്ട് ചെയ്തത്. ഇപ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് പകുതി കോലാടും പകുതി ചെമ്മരിയാടുമായിരിക്കാൻ കഴിയില്ല. അവ തമ്മിൽ ഇടകലരുകയില്ല. വളരെയധികം ജനങ്ങൾ പറയും, അതെ നിങ്ങൾക്കറിയാമോ, നമ്മുടെ കൂട്ടത്തിൽ ഒരു സംഘടനയുണ്ട്, ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട്, അതൊക്കെയും കൊള്ളാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ കാഹളം കൊണ്ട് അതിനെക്കുറിച്ച് കുഴലൂതുകയാണ്. നിങ്ങളത് ചെയ്യരുത്. ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കണമെന്ന് യേശു പറഞ്ഞു. അത് സ്വതവയായിട്ട് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് വരുന്നതിലും കൂടുതലായി യാതൊന്നുമാകരുത്. നിങ്ങൾക്ക് ദാഹിക്കുകയും നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യന് ദാഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അയാളെക്കുറിച്ച് ചിന്തിക്കും. അടുത്ത വ്യക്തിക്കും ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്വയമായി ആവശ്യമുള്ളതുപോലെ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചും ചിന്തിക്കും. നിങ്ങൾ അതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കരുത്. അങ്ങനെ തുടർന്ന് ജീവിച്ചു കൊള്ളുക. ഇപ്പോൾ നിങ്ങൾക്ക് പകുതി ചെമ്മരിയാടും പകുതി കോലാടുമായിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ സഭയ്ക്കൊരു സംഘടന ഉണ്ടായിട്ട് ഞങ്ങൾ ദരിദ്രർക്ക് കൊടുക്കുകയും ഞങ്ങൾ ഇത് ചെയ്യുകയും ഞങ്ങൾ അത് ചെയ്യുകയും ഞങ്ങൾ മറ്റേത് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മറ്റേ ഭാഗമായ ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം പരിപൂർണമായും വ്യർത്ഥമാകുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ 13-ാം ലേഖനത്തിൽ, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും ഒരു പ്രയോജനമില്ല എന്ന് പൗലോസ് തന്നെ പറയുന്നു. ഇത് കഠിനമാണ്, എന്നാൽ സത്യമാകുന്നു. നിങ്ങൾക്ക് ആ സത്യാവസ്ഥയിലെത്തിയിട്ട് കാൽവരി നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാകുന്നു. നാം അതിലേക്ക് നോക്കിയിട്ട് ഓ അത് നന്നായിരിക്കുന്നുവെന്ന് പറയും. ഇത് അതാകുന്നില്ല. ദൈവപുത്രനായ അവന് കാൽവരിയിലേക്ക് ക്രൂശീകരണത്തിനായി പോകേണ്ടിയിരുന്നുവെങ്കിൽ അവൻ സ്വീകരിക്കുന്ന സകല പുത്രനും കാൽവരിയിലേക്ക് പോകേണ്ടിയിരിക്കണം. അവനും ഒരു കാൽവരി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കാൽവരിയിലെ ആ ദിവസമുണ്ടായിരിക്കണം. എനിക്ക് കാൽവരിയിലെ ആ ദിവസമുണ്ടായിരിക്കേണ്ടതാകുന്നു. അത് പാപത്തിന്റെ ചോദ്യത്തെ ഉറപ്പിക്കുന്നു. അത് പ്രാസംഗികന്റെ കൈപിടിച്ച് കുലുക്കിയല്ല, അത് സഭയിലേക്ക് കൈപിടിച്ച് കുലുക്കി വരികയോ ഒരു കത്തിനാൽ വരികയോ ഒരു തൊഴിലിനാൽ വരികയോ അല്ല, എന്നാൽ ഒരു ജന്മത്താൽ വരികയാണ്. അവൻ ഒരിക്കലും ഒരു കത്ത് കൊടുത്തില്ല, അവൻ ഒരിക്കലും ഒരു ഉദ്യോഗം കൊടുത്തില്ല, അവനൊരു ജനനമാണ് കൊടുത്തത്. അപ്രകാരമാണ് നാം കടന്നു വരുന്നത്. അതിനുശേഷം തൊട്ട് സ്വയമേ നാം ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുകയാണ്. ഇപ്പോൾ വേറൊരു പ്രസ്താവന കൂടി പറയുന്നു. പകുതി ചെമ്മരിയാടും പകുതി കോലാടും എന്ന കാര്യം അവർക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ പകുതി ചെമ്മരിയാടും പകുതി കോലാടുമാകുന്നില്ല. നിങ്ങൾ ഒന്നുകിൽ ചെമ്മരിയാടാകുന്നു അല്ലെങ്കിൽ കോലാടാകുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളെ പ്രവർത്തിക്കുകയും അതിനാൽ നിങ്ങൾക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ കാൽവരിയിലെ ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ന്യായപ്രമാണം അത് നിയോഗിച്ചു തന്നു. എന്നാൽ ഇത് കാൽവരിയിലെ ഒരു ദിവസമായി എടുത്തിരിക്കെ നമുക്ക് വെറും സഭയിലെ അംഗമായിരിക്കാൻ കഴിയുകയില്ല, എന്നാൽ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കിയിരിക്കുന്നു. അതാണ് കാൽവരി നമുക്ക് അർത്ഥമാക്കിയിരിക്കുന്നതും നിങ്ങൾ ചെയ്യേണ്ടതും അനുഗമിക്കേണ്ടതും യേശുവിനെ പോലെ പെരുമാറേണ്ടതുമായിട്ടുള്ളത്. നദി ഒരു സമയത്ത് തന്നെ മേലോട്ടും താഴോട്ടും ഒഴുകുന്നില്ല, അതൊരു വശത്തേക്ക് മാത്രമേ ഒഴുകുന്നുള്ളൂ. ദൈവത്തിന്റെ ആത്മാവും ഒരു വശത്തേക്ക് മാത്രമേ ഒഴുകുന്നുള്ളൂ. അത് മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മിശ്രിതമാകുന്നില്ല, ഒരു വശത്തേക്ക് മാത്രം ഒഴുകുന്നു. ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിങ്ങളും ചെയ്യും. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകയാൽ അതിൽ വലിയതും ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി ഇവിടെയുള്ള സഭയ്ക്ക് വേണ്ടിയല്ല പറയുന്നത്, കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ സന്ദേശങ്ങൾ ടേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയും ലോകത്തെങ്ങുമായി 10,000-10,000 പേർ ഇത് കേൾക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു വിമർശകന് വേണ്ടി ഉത്തരം പറയാൻ പോവുകയാണ്. അവർ പലപ്പോഴും എന്നോട് നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകയാൽ അതിലും വലുതും ചെയ്യും. ശ്രീമാൻ, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയാത്തത് എത്ര മോശമായിരിക്കുന്നു. നിങ്ങളുടെ വിവേകപരമായ വേദശാസ്ത്രങ്ങളാലും നിങ്ങളുടെ സ്വന്തമായ മാനസിക ധാരണയാലും വിവേചനത്തിൽ നിന്നും നിങ്ങൾ എത്ര ദൂരെയായി അലഞ്ഞു തിരിഞ്ഞു പോകുന്നു. എന്റെ പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടവനായ സ്നേഹിത, ഈ ബൈബിൾ ആത്മീയമായി വ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? നീ ഇത് വിദ്യാഭ്യാസമുള്ളവർക്കും മെടുക്കർക്കും ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് കാൽവരിയിലേക്ക് വരുന്ന ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് യേശു തന്നെ പറഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിക്കുക, യേശു അതെപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും അവനതിപ്പോൾ ചെയ്യുന്നു. ഞാനിപ്പോൾ ചെയ്യുന്നതായ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുരുടർക്ക് കാഴ്ച കൊടുക്കുകയും ഈ പ്രവൃത്തികളെല്ലാം നിങ്ങളും ചെയ്യും. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ ഇതെല്ലാം നിങ്ങളും ചെയ്യും. ഈ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ ഇതിലും വലുതും പ്രവർത്തിക്കും. കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ ഈ ലോകം എന്നെ കാണുകയില്ല, എന്നിരിക്കലും നിങ്ങളോ എന്നെ കാണും. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുകയും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളിലുമായിരിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകത്തിന് അവനെ സ്വീകരിക്കാൻ കഴിയില്ല, എന്നാൽ നിങ്ങളോ അവനെ സ്വീകരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, വലിയ പ്രവൃത്തികൾ എന്നിവിടെ പറയുന്നത് സഭയ്ക്ക് പ്രാർത്ഥനയാൽ രോഗികളെ സൗഖ്യമാക്കുന്നതിനും പ്രാർത്ഥനയാൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കുന്നതിനുമായിട്ടുള്ള ശക്തി മാത്രമല്ല, എന്നാൽ വിശ്വാസികൾക്ക് നിത്യജീവൻ പകർന്നു കൊടുക്കുകയും കൂടിയാകുന്നു. പരിശുദ്ധാത്മാവ് വരികയും നിത്യജീവനെ പകർന്നു കൊടുക്കുന്നതിനായി സഭയുടെ കൈകളിലേക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹോ, അതാണ് കാൽവരി അർത്ഥമാക്കിയിരിക്കുന്നത്. അത് തരം താഴ്ന്നതും അധപതിച്ചതുമായ സ്ത്രീകളെയും പുരുഷന്മാരെയും എടുത്ത് ദൈവത്തിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ഇരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് ഉയർത്തുകയും രോഗികളെ സൗഖ്യമാക്കുകയും നിത്യജീവനെ പകരുകയും ചെയ്യുന്നു. അനുസരണയുള്ള വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയും ഒരിക്കൽ അവിശ്വാസികളായിരുന്നവരെ വിശ്വാസികളാക്കുകയും അവർക്ക് ആത്മീയതയും നിത്യജീവനും പകരുകയും ചെയ്യുന്നു. ഇന്നത് എത്രയധികമായിരിക്കണം. ഇവിടെ രോഗിയായ ഒരു സ്ത്രീ കിടക്കുന്നു. എനിക്ക് വിശ്വാസത്താലുള്ള പ്രാർത്ഥന നടത്തിയിട്ട് അവൾക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയും. അതൊരു വലിയ കാര്യമാകുന്നു. അതായിരുന്നു അപ്പോൾ അവൻ ചെയ്തിരുന്നത്. എന്നാൽ ഇതിലും വലുതും നിങ്ങൾ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ശക്തി തരാൻ പോവുകയാണ്. അത് അവനെ എഴുന്നേൽപ്പിക്കുന്നതിന് മാത്രമല്ല, എന്നാൽ അവന് നിത്യജീവൻ എന്നേക്കുമായി നൽകുന്നതിനാകുന്നു. ദരിദ്രരും കുളിരുടരും നികർഷിതരുമായ ജനങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ ഇത് വിട്ടുകളയാൻ കഴിയും? ആ വലിയ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഏറ്റവും വലുതായി സംഭവിക്കാൻ കഴിയുന്ന കാര്യമെന്നത് നിത്യജീവൻ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്. നിത്യജീവൻ എന്താകുന്നു? അത് അവൻ ജീവിച്ചിരുന്നതായ ജീവനും അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുമായ ജീവൻ മറ്റുള്ളവർക്ക് പകരുന്നതാകുന്നു. അതൊരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ? അത് ദൈവപുത്രന് കഴിയും. യേശു പറഞ്ഞു, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. ഇവിടെയാണ് കത്തോലിക്ക സഭക്കാരും മറ്റു പലരും ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. അവർ പുറത്തേക്ക് പോയിട്ട് ഞാൻ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും. ഇതായിരുന്നില്ല. പാപം എപ്രകാരമാണ് ബൈബിളിൽ അവർക്ക് മോചിക്കപ്പെട്ട് കിട്ടിയിരുന്നത്? പെന്തക്കോസ്ത് ദിവസം പത്രോസ് ആ ചോദ്യത്തിന് ഉത്തരം നൽകി, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരുടെയും പക്കൽ ഉള്ളത് ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നവർ ചോദിച്ചു. അവൻ മരുന്നിന്റെ കുറിപ്പ് അവർക്ക് പറഞ്ഞുകൊടുത്തു. നിങ്ങൾ ദൈവത്തോട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ. എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടിയാകുന്നു. വലിയ പ്രവൃത്തികൾ അതാകുന്നു. ഈ കാന്തശക്തിയുള്ള ടേപ്പുകളിൽ കൂടി എന്റെ വചനത്തെ കേൾക്കുന്നവരായ എത്ര പ്രാസംഗികർ! നിങ്ങളിൽ എത്ര ജനങ്ങൾ ഇന്ന് രാവിലെ സമയം കാൽവരിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു? അവിടെ ദൈവം നിങ്ങൾക്കായിട്ട് എന്താണ് ചെയ്തതെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സഭാ സംഘടനകളുടെ മതവിശ്വാസങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് സുവിശേഷം പ്രസംഗിപ്പീൻ. ഇപ്പോൾ ഇത് നിങ്ങളുടെ മടിയിലാകുന്നു. നിങ്ങൾ ഇതുമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെയാണ് നിങ്ങൾ. കാൽവരി എന്താണ് നിങ്ങൾക്ക് അർത്ഥമാക്കുന്നത്? ആ ദിവസം എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? അത് നിങ്ങളെ എന്തെങ്കിലും വേദശാസ്ത്രവുമായിട്ട് കുത്തി നിറയ്ക്കുമോ? അത് നിങ്ങളെ ഒരു പൊങ്ങച്ചമുള്ളവനാക്കുമോ? അതോ അത് നിങ്ങളെ ഒരു വിൽക്കപ്പെട്ട ക്രിസ്ത്യാനിയാക്കുമോ? ഹല്ലേലൂയ, പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കും. അതാരാകുന്നുവെന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടിരിക്കുന്നില്ലേ? ഇതിലും വലിയ പ്രവൃത്തികൾ. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങൾ മോചിക്കുകയാണ്. എന്നാൽ വിശ്വാസ പ്രമാണങ്ങളിലും സഭാ സംഘടനകളിലും കൂടി അത് നിങ്ങളെ ഒരു സ്ഥാനത്ത് ബന്ധിക്കുകയും നിങ്ങളെപ്പോഴും ലോകത്തെ സേവിക്കുകയുമാകുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങൾ കാൽവരിയിലേക്ക് വന്ന് എന്തെങ്കിലും ഒരു വലിയ ആളാകാൻ ശ്രമിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പുരുഷനെയോ ഒരു സ്ത്രീയെയോ കുറിച്ച് എന്നോട് പറയുക. കാൽവരിയിലെ അതിന്റെ ശരിയായ വെളിച്ചത്തിൽ കാൽവരിയിലെ ആ ദിവസം ആർക്ക് നോക്കാൻ കഴിയുമെന്ന് പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ കാൽവരിയിലെ ആ ദിവസത്തിന് ശേഷം ഒരു പൊങ്ങച്ചമുള്ളവനായി എങ്ങനെ കടന്നു വരാൻ കഴിയും? നിങ്ങൾക്ക് ഏതെങ്കിലും ചില സഭാ സംഘടനകൾക്ക് വേണ്ടി ഒരു പാവയായിട്ട് മനുഷ്യനിർമ്മിതമായ ഉപദേശങ്ങളെ എങ്ങനെ കാൽവരിയിൽ നിന്നും പുറത്തുവന്ന് പ്രസംഗിക്കാൻ കഴിയും? ദൈവത്തിന്റെ വചനത്തോട് അത് നിങ്ങളെ എന്തുകൊണ്ട് താഴ്മയുള്ളവനാക്കുന്നില്ല? നിങ്ങളെപ്പോഴെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ താഴ്മയുള്ളവനായി കടന്നുവരും. ദൈവപുത്രനായ യേശു ക്രിസ്തു അവനെ തന്നെ താഴ്ത്തുകയും ഒരു വെട്ടി മുറിക്കപ്പെട്ട ശരീരത്തോട് തുപ്പലേറ്റ മുഖവുമായി ലജ്ജയും നിന്ദയും ഏറ്റുകിടക്കുമ്പോൾ നിങ്ങളുടെ തൊപ്പിയിൽ ഒരു തൂവലുമായിട്ട് നിങ്ങളുടെ സഭാസംഘടനകളിൽ എന്തെങ്കിലും ഒരു വലിയ ആളാകുവാൻ നിങ്ങൾക്ക് എങ്ങനെ ആഗ്രഹിക്കാൻ കഴിയും? ലോകത്തിന് മുമ്പാകെ അവർ അവന്റെ വസ്ത്രങ്ങൾ അഴിച്ച് അവനെ ക്രൂശീകരിച്ചു. അവൻ അപമാനം അലക്ഷ്യമാക്കി. എങ്കിലൊരു നിന്ദയോടും ഒരു ലജ്ജയോടും അവൻ എന്തായിരുന്നുവോ അതിലും വ്യത്യസ്തമായുള്ള എന്തെങ്കിലുമായിട്ട് കാൽവരിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെ തിരികെ വരാൻ കഴിയും? ഓ, അവർ എന്നെ തൊഴിച്ച് പുറത്താക്കുമെന്ന് നിങ്ങൾ പറയും. എങ്കിൽ തൊഴിച്ച് പുറത്താക്കട്ടെ. നിങ്ങൾക്ക് കാൽവരിയിലെ ആ ദിവസമുണ്ടായിരിക്കുക. ദൈവം തന്റെ വഴി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊള്ളും. ഞാനത് വീണ്ടും ഉദ്ധരിക്കട്ടെ. നിങ്ങൾക്ക് കാൽവരിയിലെ ആ ദിവസമുണ്ടായിരിക്കുക. ദൈവം തന്റെ വഴി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹോ ദൈവമായ കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും ഇപ്പോൾ നീ കാൽവരിയിലേക്ക് എടുത്തുകൊണ്ട് പോകണമേ. ഞങ്ങൾ സ്വയമായിട്ടും കർത്താവെ മനുഷ്യർ ഭയപ്പെടുന്നതിൽ നിന്നും മറ്റാരെങ്കിലും എന്ത് പറയുമെന്നുള്ള ഭീതിയിൽ നിന്നും മാറി നിൽക്കുവാനിടയാക്കണമേ. ലോകം മുഴുവൻ അവനെ കളിയാക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ അവൻ മരണത്തോട് അനുസരണയുള്ളവനും നിന്ദയോട് അനുസരണയുള്ളവനുമായിരുന്നു. അവൻ സംയുക്ത ഭരണകൂടത്തോട് പോലും അനുസരണയുള്ളവനായിരുന്നു. സാത്താൻ ഈ ഭൂമി അടിച്ചപ്പോൾ അവൻ ഈ ഭൂമിക്ക് ഭരണാധികാരിയും അധികാരവുമുള്ളവനായി തീർന്നു. നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ അവൻ സ്വയമായി അത് സാക്ഷീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ രാജ്യത്വങ്ങളെല്ലാം എന്റേതാകുന്നു. എനിക്ക് തോന്നുന്നത് എന്തും ഞാൻ അതുകൊണ്ട് ചെയ്യും. ആ ദിവസം തൊട്ട് ഇന്ന് വരെയും ഈ ലോകം ഒരു ശാപത്തിനടിയിലായിരിക്കുകയും അത് ശപിച്ചവനാൽ ഇത് ഭരിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ദൈവമേ, ഓ ദൈവമേ, ശപിക്കപ്പെടാത്ത ഒരു രാജ്യത്വത്തെ ഞങ്ങൾ സേവിക്കുന്നു. പിതാവായ ദൈവമേ, ഇന്നത്തെ ചിത്രലോകത്തിൽ നീ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എത്ര അത്ഭുതകരമാകുന്നു. 10 കൽപ്പനകളെയും മറ്റും പോലെയുള്ള ചിത്രങ്ങൾ കടന്നു വരാനിടയാക്കുകയും അത് സ്ത്രീകളെയും പുരുഷന്മാരെയും കാണുവാനിടയാക്കുകയും അതൊരു സഭയുടെ വാതിലിനെ പോലും ഇരുട്ടിലാക്കിയില്ലെന്നും എന്നാൽ എന്താകുന്നുവെന്ന് അവർ കാണാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ വഴി ലോകത്താൽ ഉപേക്ഷിക്കപ്പെട്ട വഴിയാകുന്നു. കാരണം നാം കമ്മ്യൂണിസത്തിനടിയിലായി റഷ്യയുടെ കീഴിലേക്ക് പോകുന്നു. നാം ഈ ലോകത്തിലാകുന്നു, എന്നാൽ നാം ഈ ലോകത്തിന്റേതാകുന്നില്ല. നാം കാൽവരിയിലേക്ക് പോയിരിക്കുന്നു. നാം ദൈവരാജ്യത്തിന് വേണ്ടിയും അവരിൽ ഒരുവനാകുന്നതിനു വേണ്ടിയും നമ്മെ തന്നെ ക്രൂശീകരിച്ചിരിക്കുന്നു. ലോകം എന്ത് പറഞ്ഞാലും അതൊരു കാര്യമല്ല. നാം ദൈവത്തിന്റെ ഒരു ചെറിയ കൂട്ടം നിന്ദിക്കപ്പെട്ടവരുടെ വഴിയെടുത്തിരിക്കുന്നു. നാം ഉയർത്തെഴുന്നേൽപ്പ് വരെ പോകുകയും അത് സമീപിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അത് ഈ ലോകത്തെയും ആ രാജ്യത്വത്തിലാകുന്ന ഒരു രാജ്യത്വത്തിലേക്ക് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യും. അത് ദാനിയേൽ മുൻകൂട്ടി കണ്ടിട്ട് അവൻ ലോകത്തെ മുഴുവൻ തകർന്നിട്ട് അത് വേനൽക്കാലത്ത് കളത്തിലെ പതിര് പോലെയായി തീർന്നുവെന്ന് പറഞ്ഞു. എന്നാൽ ആ കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെയും നിറഞ്ഞു ആ കല്ല് വരും. ഓ ദൈവമേ, ഞങ്ങൾ അതിന്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സ്വയം ത്യജിച്ച് ദിവസവും ഞങ്ങളുടെ കുരിശെടുത്ത് ക്രിസ്തുവിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കട്ടെ. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. ഇന്ന് രാവിലെ സമയം ആരെങ്കിലും ഇവിടെ അവനെ രക്ഷിതാവായി അറിയാതിരിക്കുകയും ഈ സമാപന പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ഈ ദിവസം നിങ്ങളുടെ കാൽവരിയായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് സഹോദരൻ ബ്രഹാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ അവനെ എന്റെ രക്ഷിതാവായി അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. യൗവനക്കാരനായി വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പിന്നിലായി നിൽക്കുന്ന എന്റെ സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ആരെങ്കിലും അവിടെ ഞാൻ അവനെ അറിയാൻ ആഗ്രഹിക്കുന്നു, ഇതെനിക്ക് കാൽവരിയിലെ ഒരു ദിവസമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനായിട്ടുണ്ടോ? ഞാൻ രോഗിയായി തളർന്നിരിക്കുന്നു. ഞാൻ ഈ കാര്യത്തെ ചെയ്യുന്നതിനായി ജനിച്ചിരിക്കെ ഇവിടെ ചുറ്റുമായി സമയം പാഴാക്കി കളയുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? ഞാനൊരു ദൈവപുത്രനായി ജനിച്ചിരിക്കുകയും ഇവിടെ ഇതാ ഞാൻ ലൗകിക കാര്യങ്ങളെ പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞാൻ ഇന്ന് ക്രൂശിക്കപ്പെടുവാനിടയാകട്ടെ. ഇന്ന് തന്നെ എന്നെ സ്വയമായും എന്റെ ആശയങ്ങളെയും ഞാൻ ക്രൂശീകരിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുകയും മറ്റുള്ളവർക്കായി ജീവിക്കുകയും ചെയ്യാനിടയാക്കണമേ. അവരെന്നോട് എന്ത് ചെയ്താലും അതൊരു കാര്യമല്ല. അവരെന്നെ പരിഹസിച്ചാലും എന്നെ ഉപദ്രവിച്ചാലും എനിക്കെതിരായി ദുഷ്ടകാര്യങ്ങൾ പറഞ്ഞാലും അവനെ പോലെ, ഒരു കുഞ്ഞാടിനെ പോലെ സാമ്യതയോടും താഴ്മയോടും കൂടെ നടക്കുവാനിടയാക്കണമേ. ഏതെങ്കിലും ഒരു ദിവസം ആ അവസാന നാളുകളിൽ എന്നെ ഉയർപ്പിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞാൻ ആ ദിവസത്തിനായി കാത്തിരിക്കുന്നു. ഇനിയും കൈകൾ ഉയർത്തുന്നതിനായി ആരെങ്കിലും കൂടിയുണ്ടോ? പിന്നിലായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി, ഇനിയും ആരെങ്കിലും കൂടി? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പെന്തക്കോസ് നാളിൽ പത്രസ് പ്രസംഗിച്ചപ്പോൾ വിശ്വസിച്ചവർ സഭയോട് ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നുവെന്ന് പറയപ്പെട്ടിരുന്നു. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യമായും വിശ്വസിച്ചിരുന്നു. കൈകൾ ഉയർത്തിയിരിക്കുന്നവരായി ജനങ്ങൾ സമ്പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കായി കുളത്തിൽ വെള്ളം തയ്യാറായിരിക്കുന്നു. അവർ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും അവരെ ആ നാമത്തിൽ, അതായത് സ്വർഗത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുന്നതിനായുള്ള ഏകനാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ കഴിയും. കാരണം കുറച്ചു നേരം മുമ്പ് ഞാൻ തിരുവെഴുത്ത് ഉദ്ധരിച്ചതുപോലെ, അതായത് മാനസാന്തരവും പാപമോചനവും അവന്റെ നാമത്തിൽ ലോകമെങ്ങും യെരുശലേമിൽ തുടങ്ങി പ്രസംഗിച്ചിരിക്കണം. യെരുശലേമിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തലൻ അവരോട് തിരുവെഴുത്തുകളെ പറഞ്ഞുകൊണ്ട് അവർ ആദ്യം മാനസാന്തരപ്പെടണമെന്നും അതിനുശേഷം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്നും പറഞ്ഞു. പ്രാസംഗികർക്ക് ചെയ്യാനുണ്ടായിരുന്ന ജോലി അതായിരുന്നു. അവർ മാനസാന്തരപ്പെടുകയും അവനവരെ പാപമോചനത്തിനായി സ്നാനപ്പെടുത്തുകയും ചെയ്തു. കാരണം ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തപ്പെട്ടിരിക്കുന്നു. പിതാവേ, ലോകമെപ്രകാരം അവർക്ക് ഇന്നുള്ളതായ ഒരു ക്രോധാവേശത്തിലെത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ഈ സാധാരണമായ സുവിശേഷത്തെ അവർ വിശ്വസിക്കുന്നില്ല? എന്നാൽ അവരിതിന് പകരമായി കള്ളസ്നാനങ്ങളും കള്ളനാമങ്ങളും വ്യാജപരമായ പരിശുദ്ധാത്മ സ്നാനങ്ങളും ശുശ്രൂഷകരുടെ കൈപിടിച്ചു കുലുക്കലും തിരുവെഴുത്തിൽ ഒരിക്കലും ചെയ്യാത്ത പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാവിന്റെയും തലപ്പേരുപയോഗിക്കുകയും ചെയ്യുന്നു. അത് റോമാക്കാരായ മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പ്രമാണമാകുന്നു. അതൊരു ക്രിസ്തീയ ഉപദേശമായിട്ട് ബൈബിളിൽ ഒരിടത്തുമില്ല. പാപമോചനം തലപ്പേരുകളാൽ മോചിക്കപ്പെടുന്നില്ല, എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മോചിക്കപ്പെടുന്നു. പിതാവേ, ഇത് വളരെ പ്രസിദ്ധിയാർജിച്ച കാര്യമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. നിന്റെ വഴികളെല്ലാം ഇപ്പോഴും അതുപോലെയാകുന്നു. എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് രാവിലെ സമയം കാൽവരിയിലെ ആ ദിവസത്തിലേക്ക് വരാനിടയാകട്ടെ. അവിടെ ആ ദിവസം യേശു അപമാനത്തെ അലക്ഷ്യമാക്കുകയും വസ്ത്രങ്ങൾ അഴിക്കപ്പെടുകയും തുണ്ടം തുണ്ടമായി മുറിക്കപ്പെടുകയും തുപ്പലുകളാൽ മുഴുവൻ ലോകത്താലും സഭയാലും അവനെ സ്നേഹിക്കേണ്ടതായ ജനങ്ങളാൽ പരിഹസിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ടും അതിലെല്ലാം അവൻ തന്റെ വായ തുറന്നില്ല. എന്നാൽ അവനെ പരിഹസിച്ചിരുന്നവർക്ക് വേണ്ടി പോയി മരിക്കുകയും ചെയ്തു. ദൈവമേ, ഇന്ന് രാവിലെ സമയം ഞങ്ങളെ കാൽവരിയിലേക്ക് എടുത്തുകൊണ്ട് പോകണമേ. ഞങ്ങൾക്ക് ഭ്രാന്താണെന്നും ഞങ്ങൾക്ക് തിരുവെഴുത്ത് തെറ്റായിട്ട് കിട്ടിയിരിക്കുന്നുവെന്നും അവർ പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയത് എന്തും തന്നെ പറയട്ടെ, ദൈവമേ, അവർക്ക് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ബൈബിളിനാൽ അവരുടെ പാപത്തെ അവർക്ക് മറയ്ക്കാൻ കഴിയില്ല. ബൈബിൾ അവരുടെ പാപത്തെയും അവിശ്വാസത്തെയും പ്രസിദ്ധിയാർജിക്കുന്നതിനെയും ബാക്കിയുള്ളവരെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെയും തുറന്നു കാട്ടുന്നു. ഇന്ന് രാവിലെ സമയം അവർ കാൽവരിയിലേക്ക് വരട്ടെ. യെരുശലേമിൽ നിന്ന് തുടങ്ങി സകല ജാതിയോടും മാനസാന്തരവും പാപമോചനവും അവന്റെ നാമത്തിൽ പ്രസംഗിച്ചിരിക്കണം. അവർ ക്രൂശിക്കപ്പെട്ടാതെ ചുവടുകളെ എടുക്കുകയും വെട്ടപ്പെടുകയും തുപ്പുകയും പരിഹസിക്കപ്പെടുകയും അവർക്ക് വിളിക്കാവുന്നതെല്ലാം വിളിക്കപ്പെടുകയും മതപരമായ വിശ്വാസ ത്യാഗികളുടെ നിരയിൽ സഭകൾ വലിച്ചു കീറുകയും ചെയ്യുന്നവരാണെന്ന് വിളിക്കപ്പെടട്ടെ. അവർക്ക് വിളിക്കാവുന്നതെന്തും വിളിക്കട്ടെ. കർത്താവ്, ഇന്ന് രാവിലെ സമയം കർത്താവിന്റെ ഒരു ചെറിയ കൂട്ടം നിന്ദിക്കപ്പെട്ടവരോടൊപ്പം ഞങ്ങളുടെ വഴി ഞങ്ങൾ എടുക്കട്ടെ. അപ്പോസ്തലന്മാർ ചെയ്ത പ്രകാരം ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ ഞങ്ങളുടെ നല്ല ഹൃദയത്തോടെ ദൈവത്തെ സേവ ചെയ്ത് നടക്കാനിടയാക്കണമേ. പിതാവ്, ഇത് അനുവദിച്ചു തരണമേ. പ്രാർത്ഥനയുടെ നിരയിൽ വരുന്ന രോഗികളായും പീഡിതരായും അവരെ സൌഖ്യമാക്കണമേ. ഇപ്പോൾ കൈകൾ ഉയർത്തിയവർ മാനസാന്തരപ്പെടാനിടയാക്കണമേ. ഇപ്പോൾ വളരെ സമയമായി എഴുന്നേറ്റ് നിൽക്കുന്ന ഇവർ ഉടനെ തന്നെ വെള്ളത്തിലേക്ക് നീങ്ങുകയും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ബലിയുടെ നാമത്തിൽ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടാനും ഇടയാക്കണമേ. ആമേൻ.
Down at the cross where my Savior died, down there for cleansing from sin I cried. There to my heart was the blood applied. Glory to His name. Glory to His name. Oh, there to my heart was the blood applied. Glory to His name.
Doesn't that just do something to you? Just powers you out. What's the hope in your life? Life eternal. What is crucified with Christ is to live for others. What kind of others? Those who hate you. Those who wouldn't like you. Those who would make fun of you. Live for them. Be with them. Love them. Pray for those who despitefully use you. Say all manner of evil falsely for my name's sake. They persecute the prophets which were before you. I thought the message would probably help the church this morning, that you would see that we need a Calvary. We need a crucifixion. Now, what is it all done? It's all paid for. Sister in the wheelchair. To the people here that's sick and afflicted. It's all paid for. The only thing you have to do is to believe that it's yours. Accept it in the same way. And you'll be healed. Remember. Now, what is it? You could go to the world, preach the gospel, heal the sick, and impart eternal life. How much greater would it be if here's a man laying here with tumor, cancer, whatever it is. We have seen him so many times impart his blessings and heal the man, heal the woman, tens of thousands times thousands of infallible cases around the world. Take them out of cot stretchers, just shadow people, eat up with cancer. Today, fine, healthy people. These works that I do shall you also. But greater than this shall you do. More than this is right. What? I gave them extension of life through Jesus' name to extend their life for a few days. But more than this shall you do, you'll give them eternal life through my name. Why would you be ashamed of that precious name? Why would people shun it and back away from it? Yeah. It's the devil. Certainly. Repentance and remission of sin must be preached in his name to all the world, beginning at Jerusalem. That's where the message went out first. Is that right? Repentance and remission of sins be preached in his name, beginning at Jerusalem. Now, first we'll do as he did, have prayer to heal the sick. Next, we'll have the great gift. The water is ready back here for any that wants to be baptized. These garments in here for women, garments in here for man, standing ready for you to have your sins remitted. Because remember that you can only have your sins remitted according to Bible teaching. For there's not another name under heaven given among man whereby you must be saved. Paul met some that had already been baptized. And they were shouting, had victory. He said, unto what were you baptized? They said, unto John. He said, John baptized unto repentance. I get this, unto repentance, not for remission of sins. How many understands that? Not for remission of sins. They were baptized, all right, unto repentance. They had repented. Yes, sir, I've repented. I believe he's coming. They were baptized unto repentance, that is to say, believing on the Lord Jesus Christ. Then when they heard this, that the sacrifice already come, they were baptized over again in the name of Jesus Christ. And then was imparted to them, when he laid his hands upon them, the Holy Ghost. And they spoke in tongues and prophesied. Right. Now, how are you going to change that scripture? You put your finger on one place in the Bible where anybody was ever forgiven of their sins in the New Testament and ever was baptized in any other way but in the name of Jesus Christ. Show me one place in the Bible where that any person was ever baptized in the name of Father, Son, Holy Ghost. Or bring to my desk a history of the church, that shows where anybody was ever baptized in the name of Father, Son, and Holy Ghost until 300 and something years after the death of the last apostle when the Catholic Church is organized. Now, I've got the pre-Nicene fathers and all the historians and everything, right in my study. The most ancient sacred history in the world. The only infallible proofs that we have. Read our Sunday Visitor or the Catechism of the Catholic Church, watch them what they say. Some of the Protestants will perhaps be saved because that they do bow to the Catholic doctrine. For their Bible says, baptize in the name of Jesus Christ, but we've taken the solemnity off of the name of Jesus and put it on Father, Son, Holy Ghost, and they admit it. Now show me a scripture contrary to that. There you are. And yet the world bows right to it. Why, they've never been to Calvary. That's it. They've never seen. They'll make fun of you and call you. They'll even call you Holy Roller, Jesus Only, and all those fanatic names that they can. What difference does it make what they call you? What do they, he care what they call him? He was crucified. He lived for God and God alone. And if that same spirit was in him as in you, it'll make you do the same thing bearing his name. Whatever you do, said the Bible, in word or in deed, do it all in the name of Jesus.
Amen.
Giving praise to God.
Praise his name.
Where do you get that triune pagan doctrine? Out of a catechism, not out of the Bible. The word Trinity is not even mentioned in the whole scriptures in Genesis or Revelation. There's no such a thing. There is no such a thing as a Trinitarian God. He's God.
Amen.
God alone, one God. He's always been one God. He served three offices. He served once as the Father under Moses. He served once in flesh as the Son, Jesus. He serves now as the Holy Ghost, but it's one God. One God, not with three names, three offices, three titles, and one name. Jesus Christ. Anything different is pagan. And I ask for somebody to show that, and it isn't. Right. I've said that for years after years after years, and nobody's took it up yet. Because it can't be. I've got the, here's the Bible first. There's the ancient histories to prove that it's exactly right. And why does the devil just, well, the Bible said to be that way. How can they come unless I draw them? That's just all I know. That's what Jesus said. So I'm not saying that to be. If I said that and preached a sermon like this, I'd be the Lord's hypocrite among you. Right. I say that because it's truth and it's life.
Amen.
Many is baptized into Christ, puts on Christ. We have life by his name. We pray in his name, seek in his name, preach in his name, baptize in his name, live in his name, die in his name, go to heaven in his name, resurrect in his name.
Amen.
All the family in heaven is named Jesus. The Bible said so. All the family on earth is named Jesus. He said, I came in my... You said, well, it's the name of the Father. Father's not a name, it's a title.
That's right.
He said, I came in my Father's name and you received me not. Now, what name did he come in? Certainly. And you received me not. So there you are. It's just it's hid from the eyes of wise and prudent. Surely it sure is.
That's right.
Over in Revelations we talked the other day, there's the old prostitute church, which is the first organization, and then she had a bunch of daughters that was born out of her. They do the same thing, same habit.
Amen.
She all winds up in Babylon the same way with the Church of Rome and a confederation of churches of other nations, and there she is all winding up all in the same thing, same ball. But God's church.
Amen.
Hallelujah. It's a called out church.
Yes.
Separated.
Praise the Lord.
How's the church built? How will you know this? How can you ever know this to be the truth when God reveals it to you? How did Abel know it was a lamb instead of apples? It was revealed to him. By faith, Abel offered unto God a more excellent sacrifice. Coming down off the Mount Transfiguration, Jesus says, who do men say I am? Some said Elias, Moses, and so forth. He said, but I'm asking you.
That's right.
Who do you say I am? Peter said, thou art Christ, the Son of the living God.
Amen.
He said, you ever learned this? And otherwise, I say this not to be big, but to drive down a point. You never learned this in some seminary. Some man never taught you this.
That's right.
But my Father, which is in heaven, has revealed this to you.
Yeah.
That I am not Father, Son, and Holy Ghost, but I'm Jesus Christ.
Yeah.
And upon this rock, what rock? The same one Abel went. Upon that same rock, upon this rock, the spiritual revealed truth of God, I'll build my church. And the gates of hell can never prevail against it.
Amen.
They'll try it, but they'll never prevail. See? So just go to Calvary, be crucified, come back and take your way with the Lord's despised you, move on. Now, Lord, we are committing all things to you. I don't know out of this group what's in here. I have no idea of knowing, Lord, unless you would reveal it. And now, Father God, I'm not asking you to do that. I've just laid it in the laps of the people. There they are. May this be a real Calvary this morning. May it be a real crucifixion to self-will and to self-desires and the big things of life. May man become humble and willing to take the way with the Lord's despised youth. May they walk humbly. May they be born into this kingdom, this great kingdom of God, which is a spiritual body, the celestial body of Christ on earth. By one Spirit, we are all baptized into one body. Grant it, Lord. Whether they be black, white, yellow, brown, whatever they are, male or female,
yes,
bond or free, we've all been made to drink of the same self-spirit. Grant it, Father, may it be with among many this morning that they will understand. May you open up their understanding. Then it'll be like a new day to them. The sun will shine and the dismal light of man-made theologies will drift away, and the light of God will shine on their path and break forth the veil that veils in this beautiful light. And they can walk the highway of holiness then, living for others as Christ did. Now, as we bring the prayer line in, I pray that you'll anoint your servants this morning.
Amen.
All of us as we pray one for the other. Grant today that every sick person that comes through this prayer line may be healed. Right. May they return like the little cross-eyed girl and the little boy and and that elderly lady and Brother Wright and many of those who came through, Lord, with afflictions and diseases and something that the doctors cannot cure. And here they are today, just about a week ago, and here they are well today. God made men and women pass by with that same faith, knowing that they are going to Calvary to be crucified to their thoughts and their ideas, that they are past healing. May the power that raised Jesus from the grave give them life, great life of faith. And then immediately after this, may many come to the pool for baptism. We ask in Jesus' name, amen.
Amen.
Now, we just got 20 minutes to run the prayer line in the baptismal service. Now, we don't have prayer cards. We've gotten from that. We'll try to work it in my bigger meetings whenever we start. I've told you all, we laid it out, we got it on tape, and everywhere I go, them tapes will be sent ahead. The sign only points to the blessing. The idea was, if you pray for the sick, get the people to believe you. I said, they won't believe me. He said, you'll be given these signs, and by this they will believe. The signs has moved over and over for 10 years around the world without one time failing. No failure at all in it. How many know that to be true? Well, if you can believe the sign, then believe the message. That's right, it shows us. And would God put in me a message and let it be so perfect like that? But what? And I tell you something, would be falsely? God won't let me do that. No, 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 sir. I'm telling you the truth. All you that wants to be prayed for, kindly on this row here, come over on this side, if you will, over line up to the right, and then that'll let the people come through as we pray. Then we'll get the boys, the ushers, and them will watch. And as they come through here, then over on this side, we'll bring them around the back and bring them to it. Everybody be praying for it. Oh, no, not me. Well, I mean, it don't matter. You bring her out, or you, I can bring her out there now or the last one time. She wants to. It doesn't matter. Now, let's get just quiet as we can for this next few minutes. I want you all to be thinking now. Now, what did the Bible say? The prayer of faith shall save the sick. How many know that's right? How many knows the Bible said, these signs shall follow them that believe? The works that I do shall you also. And what was the works he said? I can if ye believe that I'm able to do this. Is that right? What was my question? They won't believe. He said, these signs will cause them to believe. Now, if you believe, get ready. This is your hour of deliverance. Just the same as it be from sin, it's the same promise for the same God. Now, we've got a little sick woman here. She's got stomach trouble from down in New Albany. We're going to pray for her first so she can get her a seat. Now, quietly and everybody now, I want the brethren to help me here. Let's bow our heads a moment now for prayer. Now, Heavenly Father, this has been your word. I'm not responsible for the action that it will be took upon it, but I'm responsible for preaching it. And knowing this and knowing that I'm a middle-aged man now and someday must face you, I have preached the truth. From my heart, you know it. Not to be prejudiced. If that was so, Lord, then I need repentance. And Father, I pray that you'll help now as we go to pray for the sick. May my prayers be answered. Not only my prayers, Lord, but the prayer of this church. As these poor people, what if this is my wife standing here? What if this is her sitting in the wheelchair, or my sister, my mother? Oh, God, heal this people, will you, Lord? Look, stand in the prayer line, heart trouble, cancer, tumor, all kinds of diseases and afflictions. Many of them are coming. Hundreds are being delivered right from here, Lord. And they see it, and they believe it. And they're coming in the prayer line to accept this. They're coming to a lively stone now, not your servant, but unto your Son, Jesus, who is the leader of the church, the spiritual, mystical person among us. And as we go offering his name, you said, in my name they shall cast out devils. I pray that you'll answer our prayers in Jesus' name. Amen. May everybody be in prayer. Now, this is part of yours, too. This is your prayer. Now, this little woman must die if something don't help her. How many know Brother Stadcliffe? Brother, Sister Stadcliffe? I was called from Germany three times the other night. Their baby was dead. They asked, Brother Branham, we have seen you by the Spirit of God raise the dead. They stood present and watched it, see? And we know that you'd be a prophet of the Lord. Just say the word. I said, I cannot say it unless it's put in my mouth. Come to Germany. I got it right quick. They phoned in. Got a jet plane that could bring me to Germany in 6 hours, an army jet. That would fly me to Germany to raise a dead baby. An army jet would take me over in 6 hours in Louisville. From Manson, Germany. I went in and got on my knees and I said, Father, what must I say? Speaking my mouth. He didn't answer me. I went out to the woods. I said, Father, what must I say? Put the words in my mouth. I'll go in vain if not. I went back, didn't answer me. Come in. Through the night, I prayed, Lord, put the words in my mouth. Nothing answered. Next morning, my wife got up. As soon as she left the words, I stood up. He said, do not rebuke this. This is the hand of the Lord. Then quickly to the phone. I cannot come. No, this is the hand of the Lord. I be forbidden. You see what power there is on that rebuke? When God said, don't you do that. For it's the hand of the Lord. Now, Moses one time was told not to do something, went and done it anyhow. Remember? So I didn't go. Now, I can bring statements to show of four different people are pronounced dead by doctors after prayer and rebuke of death. See, we're standing there to rebuke that thing. And if God gave you power to do something, you better be careful what you're doing.
Amen.
You better be careful. So don't. Now, remember, that might not register with you so greatly. But to me, it meant nothing. See? Do not rebuke this. Real sweet, kind boy. About 6:30, I believe it was, 6:30 that morning. Said, do not rebuke this. This is the hand of the Lord. I said, thank you, Father. Thank you, Lord. I will not do it. If he said, rebuke this, this is the enemy stepped in. I'd say, let's go. It would have been done. When that little boy there in Finland was laying there dead, mashed up, not even a sound bone in his body. The Lord said, that was the hand of Satan, said, rebuke it. And I said, death, you can't hold him. Bring him back. Let him loose.
Amen.
There he jumped to his feet well.
Hallelujah.
Not even a broken bone in his body. That's the word of the Lord. I cannot use the word of the Lord till the word of the Lord comes to me. But in the Scripture, the word of the Lord has given me commission to pray for these sick people. Give you commission to pray for them. Now the prayer of faith shall save the sick. Let's pray. You bow your head. We'll see what he says as we go through.
You are sick tonight. You believe with all your heart that you can go to the Lord. Now you're going to get well. You believe. Now, Lord God, this young woman must die.
Hallelujah.
Now I pray, as I look upon her, I see no reason for her to die. And I feel in my spirit, Lord, that it's your permitted will now that I rebuke this. Satan, turn her loose. In the name of Jesus Christ, may she get well. Come to this church and give testimony to the glory of God. Amen.
Jesus,
I simply that is, lady, you're going to get well. You believe that, brother? You believe that, brother? You're going to do well? Go now and start eating. You know what you can.
Amen.
You'll be all right.
Amen.
Now, if you take and give the world a stroke and tear on my head, then you give
yourself
a tear on my head. Now, the God of heaven will take the stroke off the world and give
religion
to you. Take the stroke off the name of you. Believe you can make your heart beat well. Lord Jesus, this poor woman will play this chair the rest of her life and then she'll be taken away. But we are asking you this power of Satan to take it from. May she live and walk and be as normal as she ever was. We ask that in Jesus' name. Amen.
Amen.
Believe that finished work is done.
Hallelujah.
Amen. With no fear, you would be able to answer one. Have the little thing to do. Lord Jesus, I lay my hand upon
you. Amen.
And rebuke her Christian. I know Jesus Christian is born with you.
Hallelujah.
I take it off, brother. In the name of Jesus Christ, the humble man.
Amen.
Lord God, for her precious brother, I ask for his salvation.
Amen.
Amen. So be thanked.
Praise God.
Are you ready to pray? Or thank you. Lord Jesus, upon this young man, he says, from you he prays to receive his healing. Amen. As your servant, I'll lay my hands upon you in the name of Jesus Christ. Not for me. Father God, as only a son that once leaned on the bosom of a mother, she patted him and played with him and held his little hand under the chewing baby. Now Satan's part of the new institution. God, he comes to the Holy Church of the Living God, a church that's born to the Spirit of God,
amen.
A church that the God, Spirit of God lives and makes himself known.
Amen.
And today, by prayer, we deliver that woman from that institution.
Amen.
In the name of Jesus Christ, we do
that.
Amen.
Thank you, Lord.
Oh, God. Thank you for coming after for your mother. For the salvation today, together we come in His name.
Amen.
We come to do what He said. What He said for you when we come together. Pray for the sick. Lay hands on them. Prayer, faith, and faith. May your heart come to the next. In the name of Jesus Christ, I obey the commission of God's gave.